بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها.
بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. ഇന്ന് നമ്മൾ സൂറത്ത് അശ്ശംസ്, സൂറത്തു ശംസ്, സൂറത്തു ലൈലിനെ പോലെ തന്നെ സൂറത്ത് ശംസ്, അത് മക്കയിൽ അവതീർണമായിട്ടുള്ള സൂറത്താണ്. മക്കയിൽ അവതീർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. സൂറത്തു ശംസ് എന്നതിന് പേരുണ്ട്. അതേപോലെ സൂറത്തു വശംസി വദുഹാഹ, ഇമാം ബുഖാരി ഒക്കെ ഈ സൂറത്തിന് വശംസി വദുഹാഹ, സൂറത്തു വശംസ് വദുഹാഹ ആദ്യത്തെ ആയത്ത് സൂറത്തിന്റെ പേരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താകുമ്പോൾ അതിന്റെ ഇതിവൃത്തം എന്തായിരിക്കും? സൂറത്തിന്റെ ഉള്ളടക്കം പരലോക വിശ്വാസമായിരിക്കും, പിന്നെ വിശ്വാസ കാര്യങ്ങളായിരിക്കും. ഏറ്റവും കൂടുതൽ സത്യം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ തുടർച്ചയായി വന്ന സൂറത്ത് ഈ സൂറത്താണ്. സൂറത്ത് വശംസ്, വശംസി വദുഹാഹ എന്ന് തുടങ്ങിയിട്ട് വനഫ്സി വമാ സവ്വാഹ ഇതുവരെ സത്യങ്ങളാണ്. കൂടുതൽ സത്യങ്ങൾ തുടർച്ചയായിട്ട് വന്നത് സൂറത്ത് ശംസിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഹ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർദി വമാ തുഹാഹ വനഫ്സി വമാ സവ്വാഹ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ഇവിടെ സത്യങ്ങളാണ്. അപ്പൊ വശംസ് എന്താ? സൂര്യനാണ് സത്യം. ദുഹാഹ, ദുഹ എന്ന് പറഞ്ഞാല് പിന്നെ പൂർവാഹനം, ദുഹാസമയം, ദുഹ പൂർവാഹനം, പകലിന് മൊത്തത്തിൽ ദുഹ എന്ന് പ്രയോഗിക്കും. അപ്പോ വശം സൂര്യനാണ് സത്യം. വദുഹാഹ അതിന്റെ ദുഹയുമാണ് സത്യം, അതിന്റെ ദുഹയാണ് സത്യം. റഹ്മക്കല്ലാഹ് അതിന്റെ തന്നെ സൂര്യന്റെ സൂര്യോദയത്തെ തുടർന്നാണ് ദുഹ അല്ലെ. ദുഹ അപ്പോ ശംസാണ് സത്യം, അതിന്റെ ദുഹയാണ് സത്യം. വൽ ഖമർ, ഖമറാണ് സത്യം. ഖമർ ചന്ദ്രൻ, ചന്ദ്രൻ. വൽ ഖമർ, ഖമറാണ് സത്യം. ഇദാ തലാഹ, ഇദാ തലാഹ, ഇദാ തബിഅഹ എന്നർത്ഥം. റഹ്മക്കല്ലാ. ഇദാ തലാഹ എന്ന അത് ചന്ദ്രൻ, ഹ അതിനെ സൂര്യനെ തുടർന്നാൽ, തുടർന്നാൽ. അപ്പോ വൽ ഖമർ ചന്ദ്രനാണ് സത്യം. ഇദാ തലാഹ ചന്ദ്രൻ സൂര്യനെ തുടർന്ന്, തുടർന്നു വന്നാൽ, തുടർന്ന് ഉദയം ചെയ്താൽ എന്നൊക്കെ അർത്ഥത്തിൽ. ഇദാ തലാഹ, ഇദാ തബിഅഹ. വന്നഹാർ, നഹാർ പകൽ, വന്നഹാർ പകലാണ് സത്യം. ഇദാ ജല്ലാഹ, ഇദാ ജല്ലാഹ, ജല്ല എന്ന വെളിപ്പെടുത്തി നർത്ഥം. കശഫ ബാന, വ്യക്തമാക്കി, വെളിവാക്കി. ഇദാ ജല്ലാഹ അതിനെ വെളിപ്പെടുത്തിയാൽ, പകലിലാണ് ആര് വെളിപ്പെടുക? സൂര്യൻ. അപ്പോ വന്നഹാരി ഇദാ ജല്ലാഹ, പകലാണ് സത്യം. ഇദാ ജല്ലാഹ പകൽ സൂര്യനെ വ്യക്തമാക്കിയാൽ, വെളിപ്പെടുത്തിയാൽ. കശഫഹ അല്ലെങ്കിൽ ബാനഹ. വല്ലയിൽ രാത്രിയാണ് സത്യം. ഇദാ യഗ്ഷാഹ, ഇദാ യഗ്ഷ, ഗഷ യഗ്ഷ എന്നാണ് ഹത്ത യുഗത്തി, പൊതിഞ്ഞു മൂടി. ഇദാ യഗ്ഷ രാത്രി മൂടിയാൽ, പൊതിഞ്ഞാൽ, ഹ അതിനെ, അതിനെ തന്നെ സൂര്യനെ, സൂര്യനെ നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. വസമ, സമ ആകാശം, വസമ ഇ ആകാശമാണ് സത്യം. വമാ ബനാഹ, വമാ ബനാഹ, അവിടെ ഈ മ, വമ എന്നുള്ള മ, അതേപോലെ തന്നെ ഇവിടെയും വമ, സിവമ, മനസ്സിലല്ലേ? ഈ മൂന്ന് മ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, അതിനും രണ്ട് നിലക്കർത്ഥം പറയും. അപ്പൊ വസമ ആകാശമാണ് സത്യം. വമാ ബനാഹ, ബന എന്നാണ് നിർമ്മിച്ചു, സ്ഥാപിച്ചു. ഹ എന്ന അതിനെന്താണ്? ആകാശത്തെ. അപ്പോ ആകാശത്തെ സ്ഥാപിച്ചതാണ് ബനാഹ എന്ന് പറഞ്ഞർത്ഥം. മാ ബനാഹ എന്ന് പറഞ്ഞാല് മൻ ബനാഹ എന്ന് അർത്ഥം പറയാം. മൻ ബനാഹ, ദാ അതിനെ സൃഷ്ടിച്ച യാതൊരുവൻ, യാതൊരുവൻ. അപ്പൊ വമാ ബനാഹ, ആകാശത്തെ സൃഷ്ടിച്ചവൻ ആണ് സത്യം. അല്ലെങ്കിൽ മ എന്നുള്ളത് മസ്ദർ എന്ന് പറയും, ക്രിയാധാതുവിന്റെ മാനയിൽ മാ, അതിനെ തുടർന്ന് ക്രിയ വന്നാൽ, മായും അതിനെ തുടർന്ന് ക്രിയയും വന്നാൽ ക്രിയാധാതുവിന്റെ അർത്ഥമാണ്. അപ്പോ ബിനാ എന്നുള്ള അർത്ഥം. വസമ ആകാശമാണ് സത്യം. വമാ ബനാഹ ആകാശത്തിന്റെ സ്ഥാപനവുമാണ് സത്യം, നിർമ്മാണവുമാണ് സത്യം, നിർമ്മാണവുമാണ് സത്യം. അപ്പൊ വസമാ ഇ വമാ ബനാഹ, വമാ ബനാഹ എന്നുള്ളതിന് രണ്ടർത്ഥം പറയും. ഒരർത്ഥം എന്താ? ഒരർത്ഥം ആകാശത്തെ സൃഷ്ടിച്ചവനാണ് സത്യം. അപ്പൊ ആരാണ് സത്യം? അള്ളാഹുവാണ് സത്യം. അല്ലെങ്കിൽ ആകാശത്തിന്റെ സൃഷ്ടിപ്പാണ്, സ്ഥാപനമാണ് സത്യം. വൽ അർദ്, വൽ അർദ് ഭൂമിയാണ് സത്യം. വമാ ത്വഹാഹ, വമാ ത്വഹാഹ, ഇവിടെ ഇവിടെ ഇതേപോലെ തന്നെ. ത്വഹ എന്ന് പറഞ്ഞാൽ എന്താ? ത്വഹ എന്ന് പറഞ്ഞാൽ, ത്വഹ എന്ന് പറഞ്ഞാൽ വാസയോഗ്യമാക്കി, വാസയോഗ്യമാക്കി, അതാണ് ത്വഹ. വിശുദ്ധ ഖുർആനിൽ ത്വഹ, ദഹ ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ത്വഹ ചിലവിടത്ത് ദഹ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ദഹ വൽ അർദ് ബഅദ ദാലിക ദഹാഹ, വൽ അർദ് ബഅദ ദാലിക ദഹാഹ, എവിടെ പ്രയോഗിച്ച്? സൂറത്ത് നാസിയാത്തിൽ, സൂറത്ത് വന്നാസിയാത്തിൽ. അവിടെ വാനത്തെ പടച്ചു, വൽ അർദ് ബഅദ ദാലിക, വാനത്തെ പടച്ചതിന് ശേഷം ഭൂമിയെ പടച്ചു എന്നാണ്. വൽ അർദ് ബഅദ ദാലിക ദഹാഹ എന്നാണ് പ്രയോഗിച്ചത്. അവിടെ ദഹ, ഇവിടെ ത്വഹ, മനസ്സിലായല്ലേ? ത്വഹ എന്നായാലും ദഹ എന്നായാലും അർത്ഥം വാസയോഗ്യമാക്കി, വാസയോഗ്യമാക്കി. പരത്തി എന്ന് ചിലർ അർത്ഥം പറഞ്ഞു, ശരിയാണ്. പരത്തി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭാഷാർത്ഥം ഉണ്ട് ത്വഹ ദഹ എന്നുള്ളതിന്. ദഹ ഈ പിന്നെ ദഹ എന്നുള്ളതിന് ഇപ്പൊ നമ്മള് പത്രിക പരത്തൂലേ, റൊട്ടി പരത്തൂലേ, ആ അർത്ഥത്തിൽ പറയും ദഹ പ്രയോഗിക്കും. ഈ അബുത്തർനാമിന് ഒരു കവിത ഉണ്ട്, അബുത്തർനാമിന് വർണ്ണനയാണ് ഇത്, അബുത്തർനാമല്ല വർണ്ണന. അപ്പൊ അബുത്തർനാമ് ഒരു റൊട്ടി ഉണ്ടാക്കുന്ന ആളെടുത്തുകൂടി ഇങ്ങനെ പോവാണ്, റൊട്ടി ഉണ്ടാക്കുന്ന അടുത്തുകൂടി. അപ്പൊ ആ റൊട്ടി ഉണ്ടാക്കുന്ന ആൾ ഭയങ്കര സ്പീഡ് മോഷനിലാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറയാണ്, മാ അൻ സലാ അൻ സഖബാസൻ മറർതു ബിഹി യദ്ഹു റുഖാക തവശ്കല്ലം ഫിൽ ബസരി മാ ബൈന റുയ്യതിഹി ഫി കഫ്ഹി കുറത വബൈന റുയ്യതിഹി ഖൗറാഅക അൽഖമരി ഇല്ല ബി മിഖ്ദാരി മാ തൻദാഹു ദായിറത ഫി ലുജ്ജതിൽ മാഇ യുൽഖാഫിഹി ബിൽ ഹജരി. ഇതാണ് പറയുന്നത്. അതായത് മാ അൻ സലാ അൻ സഖബാസൻ മറർതു ബിഹി, ഒരു റൊട്ടി കടക്കാരൻ, ഈ അഫ്ഗാനികളൊക്കെ റൊട്ടി ഉണ്ടാക്കില്ലേ, റൊട്ടി കടക്കാരന്റെ അടുത്തുകൂടി ഞാൻ നടന്നുപോയി. ഒരിക്കലും ഞാൻ മറക്കൂല രംഗം, ഇതാണ് മാ അൻസ ലാ അൻസ, മറന്നിട്ടില്ല മറക്കൂല, അങ്ങനെയുള്ള രംഗമാണ് റൊട്ടിക്കാരന്റെ ഇതില് അരങ്ങേറിയത്. എന്താ പ്രത്യേകത? യദ്ഹു റുഖാകത വശ്കല്ലം ഹിബിൽ ബസരി എന്നാണ്, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ടാണ് മൂപ്പരെ എന്ത് ചെയ്യുന്നത്, യദ്ഹു റുഖാക ഈ മാവ് പരത്തുന്നതെന്നാണ്. അതാണ് യദ്ഹു, അവിടെ പ്രയോഗിച്ച് ദഹ യദ്ഹു എന്നാണ് മാവ് പരത്തുന്നത്. അതേ പറയാണ് യദ്ഹു റുഖാകത വശ്കല്ലം ഹിബിൽ ബസരി മാ ബൈന റുയ്യതിഹി ഫി കഫ്ഹി ഖുറത്തുൻ, കണ്ണിമ വെട്ടുമ്പോണ്ടല്ലോ തുറന്ന കണ്ണൊന്ന് ചിമ്മി മീക്കാണല്ലോ. അപ്പൊ ഒരിക്കൽ നോക്കുമ്പോ മൂപ്പരുടെ കയ്യിൽ മാ ബൈന റുയ്യതിഹി ഫി കഫ്ഹി ഖുറത്തുൻ, ഒരിക്കൽ നോക്കുമ്പോ മൂപ്പരുടെ കയ്യിലൊരു ബോളാണ്, മാവിന്റെ ഒരു ഉരുളയാണ്. വബൈന റുയ്യതിഹി, കണ്ണിമ വെട്ടി നോക്കുമ്പോളോ ഖൗറാഅ കൽഖമരി എന്നാണ്, ചന്ദ്രനെ പോലെ ഒരു നല്ലൊരു റൊട്ടി പരന്ന് റെഡി ആക്കണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇല്ല ബി മിഖ്ദാരി മാ തൻദാഹു ദായിറത്തുൻ ഫി ലുജ്ജതിൽ മാ ഇ യുൽഖാഫിഹി ബിൽ ഹജരി എന്നാണ്. മൂപ്പര് റൊട്ടി ഉണ്ടാക്കുന്ന വേഗത പറയാണ്, ജലനിരപ്പിലേക്ക് ഒരു കല്ലിട്ടിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അതിന്റെ ചുറ്റും ഓളുണ്ടാവുക, ശരി? ആ അതേ വേഗതയിലാണ് മൂപ്പര് റൊട്ടി പരത്തുന്നത് അവിടെ. പിന്നെ അബുത്തമാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അത്ര സ്പീഡിൽ റൊട്ടി പരത്തുന്നത്. പക്ഷെ അവിടെ പ്രയോഗിച്ച ഭാഷ എന്താണ് പരത്തുക എന്നുള്ളതിന്? ദഹ എന്നാ പ്രയോഗിച്ചത്, ദഹ യദ്ഹു. അതുകൊണ്ട് തന്നെ ചിലര് വൽ അർത്ത്, ഭൂമിയാണ് സത്യം, വമാ ത്വഹാഹ, ത്വഹ ദഹ പരത്തി. പക്ഷെ ഇവിടെ ഭൂമിയെ പരത്തുക എന്നുള്ളതല്ല സൂക്ഷ്മമായ അർത്ഥം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് ഈ ത്വഹ എന്താണ് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ സൂറത്തു നാസിഅത്തില് അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ റഫഅ സംകഹ ഫസവാഹ വഅഗ്തശ ലൈലഹ വഅഖ്രജ ദുഹാഹ വൽ അർദ്ദ ബഅദ ദാലിക ദഹാഹ. അതിനുശേഷം ഭൂമിയെ ദഹവത്ത് നടത്തിയ അള്ളാഹു എന്നാണ് ദഹവത്ത്. എങ്ങനെയാണ് അത് പറഞ്ഞത്? അഖ്റജ മിൻഹ മാഅഹ വമർആഹ വൽ ജിബാല അർസാഹ മതാഅ ലകു വലി അൻആമികും. അഖ്റജ മിൻഹ മാഅഹ വമർആഹ, ഭൂമിയിൽ നിന്ന് വെള്ളം പുറത്തു കൊണ്ടുവന്നു, അതിലെ മേച്ചിൽ പുറങ്ങളെയും അള്ളാഹു ഉണ്ടാക്കി. പിന്നെ വൽ ജിബാല അർസാഹ, അള്ളാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു നാട്ടി. അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹു ദഹവത്ത് തഹവത്ത് നടത്തിയത്. വല്ലാർമ്മ പതിനാലിക്ക തഹാഹ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല വെള്ളം നിർഗളിപ്പിച്ചു, അതേപോലെ തന്നെ മേച്ചിൽപ്പുറങ്ങളെ ശരിയാക്കി, പർവ്വതങ്ങളെ നാട്ടി. ഇങ്ങനെയാണ് അള്ളാഹു ഭൂമി എന്ത് ചെയ്തത്? തഹ, മനസ്സിലല്ലേ, തഹവത്ത് നടത്തിയത്. ആശയം എന്താണ്? അള്ളാഹു ഭൂമിയെ വാസയോഗ്യമാക്കി, വാസയോഗ്യമാക്കി. അതാണ് അപ്പൊ വൽ അർദ്, ഭൂമിയാണ് സത്യം. വമാ തഹാഹ, ഇവിടെ അർത്ഥം പറഞ്ഞ കാര്യം എങ്ങനെ? നമ്മൾ രണ്ടർത്ഥം പറയാം. ഭൂമിയെ വാസയോഗ്യമാക്കിയവനാണ് സത്യം, അല്ലെങ്കിൽ ഭൂമിയെ വാസയോഗ്യമാക്കിയതാണ് സത്യം. മനസ്സിലായില്ലേ? അങ്ങനെ രണ്ടർത്ഥം, വാസയോഗ്യമാക്കിയതാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സിൻ, നഫ്സാണ് സത്യം. നഫ്സ്, നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് റൂഹുണ്ട്, അതേപോലെ തന്നെ മനുഷ്യന് ജസദുണ്ട്. മനസ്സിലായി? റൂഹുണ്ട്, ജസദുണ്ട്. ദേഹി റൂഹ്, ദേഹം ജസദ്. റൂഹ് ആത്മാവാണ്, ദേഹിയാണ്. ജസദ് ശരീരമാണ്, ദേഹമാണ്. രണ്ടിനും നഫ്സ് പറയും. റൂഹിന് നഫ്സ് എന്ന് പറയും, ജസദിന് നഫ്സ് പറയും. രണ്ടു കൂടിയിലും എന്ത് പറയും? നഫ്സ് പറയും. ഇവിടെ ഉദ്ദേശം അതാണ്, ഇവിടെ ഉദ്ദേശം രണ്ടു കൂടിയതാണ്. അപ്പൊ വനഫ്സിൻ, നഫ്സാണ് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് സത്യം, അല്ലെങ്കിൽ പിന്നെ ആത്മാവും ശരീരവും, ദേഹിയും ദേഹവും കൂടിയ പിന്നെ ശരീരമാണ് സത്യം. വനഫ്സിൻ വമസവ്വാഹ, വമസവ്വാഹ അതിനെ സവ്വാ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, ശരിപ്പെടുത്തി, ക്രമപ്പെടുത്തി, ശരിപ്പെടുത്തി, നേരാക്കി. അപ്പൊ മാ സവ്വാഹ എന്ന് പറഞ്ഞാൽ അതിനെ ശരിപ്പെടുത്തിയവനാണ് സത്യം, ശരിപ്പെടുത്തിയവനാണ് സത്യം, അതിനെ ചൊവ്വാക്കിയവനാണ് സത്യം മാ എന്നുള്ളതിന് മൻ എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ വനഫ്സിൻ, നഫ്സാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതാണ് സത്യം, ശരിപ്പെടുത്തിയ രീതിയാണ്, ആ വ്യവസ്ഥയാണ് സത്യം എന്നർത്ഥത്തിൽ. തൈ, ഇതുവരെ ഒന്നുകൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യം ചെയ്യാണ് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൊണ്ട്. ഏതൊക്കെ കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്തത് ഒന്ന് പറഞ്ഞാൽ, ആദ്യം ഷംസിനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ ദുഹ കൊണ്ട് സത്യം ചെയ്തു അല്ലെ, പിന്നെ ഖമറിനെ കൊണ്ട് സത്യം ചെയ്തു അല്ലെ, പിന്നെ നഹാറിനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ ലെയിലിനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ സമാഇനെ കൊണ്ട് സത്യം ചെയ്ത്, പിന്നെ ആകാശം, പിന്നെ വമ ബനാഹ അല്ലെ, ആകാശത്തെ പടച്ച ആ പിന്നെ ഭൂമി അല്ലെ, പിന്നെ അതിനെ ഉവമാതഹ ഭൂമിയെ വാസയോഗ്യമാക്കിയ അള്ളാഹുവെ കൊണ്ട് അല്ലെങ്കിൽ അവ്യവസ്ഥിതി കൊണ്ട്, പിന്നെ നഫ്സിനെ കൊണ്ട് അല്ലെ, പിന്നെ വമാസവ്വാഹ മാസവ്വാഹ, ഇത്രയും സത്യങ്ങളാ. എത്ര സത്യം ഉണ്ടപ്പോ നന്ദിയാക്കാനി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്നല്ലേ, 11 സത്യങ്ങൾ തുടർച്ചയായി, 11 സത്യങ്ങൾ തുടർച്ചയായി. വിശുദ്ധ ഖുർആനിൽ ഇത്ര സത്യങ്ങൾ തുടർച്ചയായിട്ട് ഓടി വന്നിട്ടില്ല. സൂറത്ത് ഷംസിലാണ് ഏറ്റവും കൂടുതൽ സത്യങ്ങൾ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് അല്ലെ, പ്രാപഞ്ചികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ഇതിൽ. പിന്നെ മാ സവ്വാഹ മാ തഹാഹ മാ ബനാഹ എന്നുള്ളത് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടെങ്കിൽ അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു ഖാലിഖാണ്. അതേസമയം ആ വ്യവസ്ഥയിലേക്കാണ് ഈ മായയുടെ മടക്കമെങ്കിൽ അതെന്താണ്, പ്രപഞ്ച പ്രതിഭാസം സൃഷ്ടി ആണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവകളെ കൊണ്ടൊക്കെ സത്യം ചെയ്യാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ അള്ളാഹ്ക്കെതിയെ, അള്ളാഹ്ക്ക് വിധി വിലക്കുകളില്ല, നമുക്കാണ് വിധി വിലക്കൾ. നമുക്ക് പടച്ചവനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് വിധി വിലക്കുകളില്ല, അള്ളാഹ്ക്ക് എന്തുകൊണ്ട് സത്യം ചെയ്യാം. പക്ഷെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്താണ് അള്ളാഹുവിന്റെ ശക്തിയെ തെളിയിക്കുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ തെളിയിക്കുന്ന സൃഷ്ടികളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയാണ് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളത്, അതിന് അതിൻ്റെതായ മഹത്വവും പ്രാധാന്യമുണ്ട്. അതറിയിക്കാനാണ് അള്ളാഹു ചില വസ്തുക്കളെ എടുത്തിട്ട് സത്യം ചെയ്തത്. ഇവിടെ ഷംസ്, നമുക്കറിയാം സൂര്യൻ, സൂര്യന്റെ ധർമ്മം അല്ലെ, സൂര്യന്റെ സൃഷ്ടിപ്പ്, സൂര്യൻ അതിന്റെ പിന്നെ സൃഷ്ടി മഹാത്മ്യം. ദുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവാഹന സമയമാണ്, മനസ്സിലെ, ആ സമയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പൂർവാഹനത്തിന് പ്രാധാന്യമല്ലേ. സൂര്യൻ ഉദിച്ച് ഒരു അല്പം ഉയർന്നതിന് ശേഷമാണ് ദുഹ തുടങ്ങുന്നത്. ദുഹന്റെ സമയം അവസാനിക്കുന്നത് എപ്പോഴാണ്, ബഹുർബാങ്കിന്റെ മുമ്പാണ്. ആ സമയം അനുഗ്രഹീത സമയമാണ്. ബൂരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ എന്ന ഹദീസ് ഉണ്ട്. ബൂരിക്കലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബർക്കത്ത് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഫി ബുക്കൂരിഹ, അതിന്റെ ബുക്കൂർ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിനം തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ ടൈമുകളാണ്. ദുഹയെ പൂർവാഹനം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അതേപോലെ പകൽ എന്ന അർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ കമർ, കമർ എന്താ, കമർ ചന്ദ്രൻ. ചന്ദ്രന്റെ ധർമ്മം എന്താ, ചന്ദ്രനും സൂര്യനെ പോലെ തന്നെ എന്താണ്, പിന്നെ അത് ഈ ഉലകത്തിൽ അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ചന്ദ്രൻ സൂര്യനെ പോലല്ല, ഡോക്ടറില്ലെന്ന്, ഡോക്ടർ വന്നിട്ടില്ല ശാസ്ത്രം പറയിപ്പിക്കാന്. സൂര്യൻ ചന്ദ്രനെ പോലല്ല അല്ലെ, എന്താ വ്യത്യാസം, സ്വയം പ്രകാശിക്കും, ഊർജം തരും, വേറെയും ധർമ്മങ്ങളുണ്ട് നമുക്ക് കൂടുതലറിയില്ല. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് എന്തല്ല, ചന്ദ്രൻ പിന്നെ സൂര്യനെ പോലല്ല. പക്ഷെ ചന്ദ്രനെന്തുണ്ട്? അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രാപഞ്ചികമായിട്ട് കുറെ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളും രണ്ടിലുമുണ്ട്, സൂര്യനിലുമുണ്ട് ചന്ദ്രനിലുമുണ്ട്. മനസ്സിലായി? മതപരമായിട്ട് കുറെ ധർമ്മങ്ങളില്ലേ, നമുക്ക് കാലഗണനുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ചന്ദ്രോദയവും അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ നമുക്കുണ്ട് അല്ലേ. ചിലര് പിന്നെ സാഹിത്യകാരന്മാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വർണ്ണനി ഉപമി ഒക്കെ പാടായിട്ട് രണ്ടിനെ കൊണ്ടും സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും കൂടുതൽ ആരെ കൊണ്ട, ചന്ദ്രൻ സൂര്യനെ കൊണ്ടില്ല, സൂര്യനെ കൊണ്ടുണ്ടാവും അല്ലേ. അറബിയിൽ സൂര്യനെ കൊണ്ടുണ്ട്. പിന്നെ അറബി കവിതയില് പിന്നെ ഒരു കവി പറയാണ്, കാമത്തുബല്ലിലുനി മിനശംസി നഫ്സുൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, കാമത്തുബല്ലിലുനി ഫമിൻ അജബിൻ ശംസുൻ തുബല്ലിലുനി മിനശംസി എന്നാണ്. അതായത് ഈ കവികൾ എന്ത് ചെയ്യും, സാഹിത്യത്തിൽ സംസാരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ടാവും, ഈ കാമവും പ്രേമമൊക്കെ ഉണ്ടാവും. ഏതായാലും ഒരു കവി മൂപ്പര് തന്റെ കാമുകിയെ കുറിച്ച് പാടുകയാണ്. ഇയാള് നിദ്രയിലാണ്, അപ്പൊ അവള് പിന്നെ സൂര്യൻ പകലിലാണ്, അപ്പൊ എന്ത് ചെയ്ത് ഇയാൾക്ക് തണൽ വിരിച്ച്, അപ്പൊ അയാള് പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴുള്ള രംഗം പറയാണ്, കാമത്തുതല്ലുലി നിമിനശംസി, സൂര്യന്റെ പ്രകാശം ഏൽക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൾ എനിക്ക് തണലിട്ട്. നഫ്സുൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അവള് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ എനിക്ക് ഇഷ്ടമാണ്. കാമത്തുതല്ലുലി ഫമിൻ അജബിൻ, സൂര്യനിൽ നിന്ന് എന്നെ ചൂടേൽക്കാതിരിക്കാനാണ് അവൾ തണലിട്ടത്. പക്ഷെ തണലിട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഷംസുൻ തുതല്ലുലി മിനശംസി, എന്താ സൂര്യൻ, സൂര്യനിൽ നിന്നാണ് എനിക്ക് തണൽ വിരിച്ചത്. അത് പിന്നെ ഈ ഉപമകളാണ്, വർണ്ണനകളാണ്. ഏതായാലും പിന്നെ പ്രാപഞ്ചികമായി അതേപോലെ തന്നെ മതപരമായി ഒക്കെ നമുക്ക് എന്തിന്റെ കുറെ ധർമ്മങ്ങളും ഗുണങ്ങളൊക്കെ ഇവയിലൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല സൂര്യനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്തു, അതേപോലെ നഹർ പകൽ അല്ലെ, ലെയിൽ രാവ്, പിന്നെ ആകാശം ഭൂമി മനുഷ്യ ശരീരം. പകലിനെ കൊണ്ട് സത്യം ചെയ്തപ്പോ വൻ നഹർ പകലാണ് സത്യം, ഇവിടെ വൽ ഖമർ ഇദാ തലാഹ ചന്ദ്രനാണ് സത്യം, ചന്ദ്രൻ സൂര്യനെ തുടർന്ന് തുടർന്ന് ഉദിച്ചാൽ അല്ലെങ്കിൽ അസ്തമിച്ചാൽ. വൻ നഹർ പകലാണ് സത്യം, ഇദാ ജല്ലാഹ പകൽ അതിനെ വെളിപ്പെടുത്തിയാൽ എന്നാണ്. ഇവിടെ അതിനെ വെളിപ്പെടുത്തിയാൽ എന്നാണ് സൂര്യനെ വെളിപ്പെടുത്തിയാൽ എന്നാണ്. പകലിലാണ് ആരെ കാണുക, സൂര്യനെ കാണുക. രാവായിട്ടുണ്ടെങ്കിൽ സൂര്യൻ എന്ത് ചെയ്യും, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും, അതോടുകൂടിയാണ് രാവ് വരിക. അപ്പൊ പകലിലാണ് സൂര്യൻ വെളിപ്പെടുക. ചിലര് പറഞ്ഞത് വന്നഹാർ പകലാണ് സത്യം, ഇതാ ജല്ലാഹ അതിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ബബീറിന്റെ മടക്കം അത് ഭൂമിയിലേക്കാണ് എന്നാണ്, ഭൂമിയിലേക്ക്. അപ്പോ പിന്നെ പകലാണ് സത്യം, ഇതാ ജല്ലാഹ പകൽ ഭൂമിയെ വെളിപ്പെടുത്തിയാൽ എന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ പകലായി, പകലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയിലുള്ളതൊക്കെ കാണുന്നത്. പക്ഷേ ബമീർ മടങ്ങണമെങ്കിൽ ഭൂമിയെ കുറിച്ച് മുമ്പ് പറയണം, പക്ഷെ അത് പറയപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബമീറുകളുടെ ഒക്കെ മടക്കം സൂര്യനിലേക്കാണ്, അതുകൊണ്ട് ഇവിടെ സൂര്യനാവാനാണ് കൂടുതൽ ഉചിതം. വല്ലയിൽ രാവാണ് സത്യം, ഇതായ ഋഷാഹ രാവ് അതിനെ മൂടിയാൽ, രാവ് അതിനെ മൂടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായി, സൂര്യൻ കാണപ്പെടൂല, സൂര്യൻ അസ്തമിക്കും. ചിലര് പറഞ്ഞ ഇവിടുത്തെ പോലെ തന്നെ വല്ലയിൽ രാവാണ് സത്യം, ഇതായ ഹർഷാഹ ഭൂമിയെ രാവ് പൊതിഞ്ഞാൽ, രാവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ആകെ കറുപ്പ് പുതപ്പിക്കും. ഏതായാലും അള്ളാഹു രാവിനെ കൊണ്ട് സത്യം ചെയ്തു, പകലിനെ കൊണ്ട് സത്യം ചെയ്തു. ആകാശമാണ് സത്യം, ആകാശത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും നഫ്സിനെ കുറിച്ചും പറഞ്ഞപ്പോ ആകാശത്തെ കുറിച്ച് പറഞ്ഞു. ഉവമബനാഹ ആകാശത്തെ പടച്ചവൻ അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ ആകാശത്തെ പടച്ച ആ വ്യവസ്ഥിതി അള്ളാഹു അല്ലെ. പിന്നെ സമ ആകാശമാണ് സത്യം, ഉവമബനാഹ അതിന്റെ ആ സ്ഥാപനമാണ് സത്യം, ആകാശത്തിന്റെ സ്ഥാപനം. എന്താ ആകാശത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രത്യേകത, ആകാശം വികസിക്കുന്ന പ്രപഞ്ചമാണ് അല്ലേ, അതിലാണ് നക്ഷത്രാദികൾ ഉള്ളത്, ആകാശഗോളങ്ങളുള്ളത്, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉള്ളത്, ഉൽക്കകളുള്ളത്. ആകാശം മഹാത്ഭുതമാണ്, ആകാശത്തിന്റെ നിർമ്മാണം. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് ചോദിക്കുന്നുണ്ട്, അതിൽപ്പെട്ട നമ്മൾ നേരത്തെ ഓതിയായത് അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ എന്ന് പറയുന്നത്. നിങ്ങളാണോ ശക്തിമത്തായ സൃഷ്ടിപ്പ്? അതല്ല ആകാശമാണ്, ബനാഹ, അള്ളാഹു ആകാശത്തെ പടച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആകാശത്തിന്റെ സൃഷ്ടിപ്പാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആകാശത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ അർദ്, ഭൂമിയാണ് സത്യം. വമാ ബനാഹ അല്ല, വമാ ത്വഹാഹ, എന്താ ഇതേപോലെ തന്നെ ഭൂമിയെ വാസയോഗ്യമാക്കിയവനാണ് സത്യം, അല്ലെങ്കിൽ ഭൂമിയെ വാസയോഗ്യമാക്കിയ ആ വ്യവസ്ഥിതിയാണ് സത്യം. ഓക്കെ, ഭൂമി ഇവിടെ വാസയോഗ്യമാണ് നമുക്ക് അല്ലെ, ഭൂമി കേവലം പരന്നിട്ട് മാത്രമല്ല, പിന്നെ നമുക്കിവിടെ ഭൂമി വാസയോഗ്യമാണ്, ഇവിടെ സന്തുലിതത്വമുണ്ട്, ഇവിടെ ഗുരുത്വാകർഷണ ബലമുണ്ട് അല്ലെ, ഇവിടെ നമ്മുടെ ജീവിത വ്യവഹാരം യഥാവിധം നടക്കുന്നുണ്ട്, അതിന് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് ഭൂമിയാണ് സത്യം. ഭൂമിയെ വാസയോഗ്യമാക്കിയ ആ വ്യവസ്ഥിതിയാണ് സത്യം. വനഫ്സിൻ, നഫ്സിൻ എന്ന് പറഞ്ഞത് എന്താ, ശരീരമാണ് സത്യം, ശരീരമാണ്, ദേഹവും ദേഹിയും ചേർന്ന ശരീരമാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയവനുമാണ് സത്യം, അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ അതിനെ ശരിപ്പെടുത്തിയ വ്യവസ്ഥിതി, അന്യൂനമായി പടച്ച ആ വ്യവസ്ഥിതിയാണ് സത്യം. ഈ വനഫ്സിം വമാ സവ്വാഹ എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ ആ തസ്വീയത്ത് അതിലേക്ക് ഈ കാര്യം കൂടി പറഞ്ഞു, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സിനെ അള്ളാഹു സുബ്ഹാനഹു തആല ശരിപ്പെടുത്തി. എങ്ങനെ ശരിപ്പെടുത്തി? ഫഅൽഹമഹ, അതിനാൽ അള്ളാഹു അതിന് അൽഹമ ബോധിപ്പിച്ചു. അൽഹമ ഇൽഹാം എന്നത് ബോധനം നൽകി, ബോധനം നൽകി. അൽഹമഹ, നഫ്സിന് അവൻ ബോധനമേകി, നഫ്സിനെ ബോധിപ്പിച്ചു. എന്ത് ബോധിപ്പിച്ചു? ഫുജൂറഹ, ഫുജൂർ, ഫുജൂർ എന്ന് പറഞ്ഞാൽ തെറ്റ്, അതിന്റെ ഫുജൂർ, തെറ്റുകൾ, മഅസിയത്തുകൾ. വതഖ്വാഹ, അതിന്റെ തഖ്വയും, തഖ്വ എന്ന് പറഞ്ഞാൽ അവിടെ താഅത്ത്, പുണ്യങ്ങൾ, പുണ്യങ്ങൾ. അപ്പോ നഫ്സിന്റെ ഫുജൂറുകളും നഫ്സിന്റെ തഖ്വയും പുണ്യങ്ങളും അതേപോലെ തന്നെ തെറ്റുകളും അതിനെ ബോധിപ്പിച്ചു, അതിനെ ബോധിപ്പിച്ചു. അതോടുകൂടിയാണ് സത്യങ്ങളുടെ അവസാനം, സത്യങ്ങൾ തീർന്ന അവിടെ. ഇത്രയും വസ്തുക്കളെ കൊണ്ട് അള്ളാഹു, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിഷയം നീ തുടർന്ന് വേണ്ടതാണ്. അപ്പൊ ഇവിടെ വനഫ്സിൻ, നഫ്സാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയവനുമാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയ. സവ്വ എന്ന് പറഞ്ഞാൽ എന്താ, സവ്വ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, ക്രമപ്പെടുത്തി, ചൊവ്വാക്കി, നേരെയാക്കി ഒക്കെയാണ് അർത്ഥം. എങ്ങനെ നഫ്സിനെ ചൊവ്വാക്കിയത്? നഫ്സിനെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചൊവ്വാക്കിയത്? ഇവിടെ ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഫുജൂറും തഖ്വയും, ഫുജൂർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തെറ്റുകൾ നടന്നെങ്കിൽ അത് ഷിർക്കിൽ തുടങ്ങിയിട്ട് എല്ലാ അസത്യങ്ങളും അധർമ്മങ്ങളും. തഖ്വാഹ എന്ന് പറഞ്ഞാൽ ഈമാനിൽ തുടങ്ങിയിട്ട് എല്ലാ സത്യങ്ങളും എല്ലാ ധർമ്മങ്ങളും. ഇതൊക്കെ എന്ത് ചെയ്തു? ഫഅൽഹമഹ, അതിനെ ബോധിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല, അതിനെ ബോധിപ്പിച്ചു. പക്ഷെ അത് മാത്രമല്ല നഫ്സിന്റെ തസ്വീയത്തിലുള്ളത്, നഫ്സിന്റെ തസ്വീയത്തിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യമായതൊന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ അല്ലെ, വമാ സവ്വാഹ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നോക്കി നിങ്ങൾ മറ്റു, നമുക്ക് ഇരുകാലിൽ നിൽക്കാം അല്ലേ, കൈകൾ കൊണ്ട് ഏകദേശം പ്രവർത്തിക്കാം അല്ലെ, അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലേ ഏറ്റവും നല്ല ഘടനയാണ് സൃഷ്ടിപ്പിൽ നൽകിയിട്ടുള്ളത്, ഏറ്റവും നല്ല ഘടന സൃഷ്ടിപ്പിൽ നൽകി. പിന്നെ നമുക്ക് കുറെ ശക്തികളില്ലേ, നമുക്ക് ഇച്ഛാശക്തി ഉണ്ട് അല്ലേ, നമുക്ക് പിന്നെ ഗ്രാഹ്യ ശക്തി ഉണ്ട്, നമുക്ക് വിവേചന ശക്തി ഉണ്ട്, നമുക്ക് വിവേചന ശക്തി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഓർമ്മശക്തി ഉണ്ട്. അപ്പോ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഇച്ഛാശക്തി, അതേപോലെ തന്നെ വിവേചന ശക്തി, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ശരിപ്പെടുത്തിയപ്പോൾ നമുക്ക് നൽകിയതാണ്. അതേപോലെ തന്നെ പ്രവർത്തിക്കുവാൻ മറ്റു മൃഗങ്ങളെ മാതിരിയൊന്നുമല്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കയ്യിന് കുളമ്പല്ല തന്ന്, കുളമ്പാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ, കുളമ്പല്ല. അതേപോലെ തന്നെ നമ്മളുടെ കാല് കൈയൊക്കെ നമ്മൾ മടക്കുന്നതും നിർത്തുന്നതൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ടൊക്കെ പിടിക്കുന്നത് എങ്ങനെയാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഇതര വ്യൂഹങ്ങൾ, നമുക്ക് ദേനേന്ദ്രിയ വ്യൂഹമുണ്ട് അല്ലേ, അതേപോലെ തന്നെ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട വ്യൂഹമുണ്ട്, ദഹന വ്യൂഹമുണ്ട്, അതേപോലെ തന്നെ കേൾക്കാൻ കാണാൻ ചിന്തിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ വ്യൂഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ശരീരത്തിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ കുറെ വ്യവസ്ഥകളുണ്ട്, വ്യവസ്ഥകളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക്. പിന്നെ ജോയിന്റുകൾ നൽകി, പേശികൾ നൽകി, എല്ലുകൾ നൽകി, അതൊക്കെ പ്രത്യേക രീതിയിൽ മറ്റു പടപ്പുകൾക്ക് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ കുറെ ശക്തികൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയതാണ് നമ്മൾ പറഞ്ഞത്. ചിന്താശക്തിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, കുറെ പിന്നെ വിവേചന ശക്തിയുണ്ട്, വേർതിരിക്കാനുള്ള ശക്തി, ഇതേപോലെ കുറെ ശക്തികൾ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താ, മനുഷ്യരെ അള്ളാഹുവിടെ പഠിച്ചപ്പോ എങ്ങനെ പഠിച്ച്, ഫിത്രത്തുല്ലാഹില്ലദി ഫതറന്നാസ അലൈഹ, എന്താ ജനങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ജനങ്ങൾക്ക് നൽകിയ പ്രകൃതി എന്താ, ശുദ്ധപ്രകൃതി. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എന്നാണ്, ശുദ്ധപ്രകൃതിയിലാണ് എല്ലാവരും ഇവിടെ ജനിച്ച് വീണത്, മനസ്സിലായോ, ജനിച്ചു വീണത്. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഇന്നി ഖലഖ്തു ഇബാദി, ഞാൻ എന്റെ ദാസന്മാരെ പഠിച്ചത് ഹുനഫാ, ഋജു മനസ്കരായിട്ടാണ്. ഋജു മനസ്കർ എന്നാണ് എന്താ, വക്രബുദ്ധിയും അളവും ഇല്ലാത്ത നേർ പ്രകൃതിക്കാരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിച്ചത്, ഇസ്ലാമിക പ്രകൃതി എന്നാണ് അതിന്റെ അർത്ഥം, ഇസ്ലാമിക പ്രകൃതി. സുമ്മാ അതതുഹും ശയാത്തീൻ ഫജ്തലത്ഹും, അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഈ പ്രകൃതിയിൽ നിന്ന് അവരെ തെറ്റിച്ചത് പിശാചുക്കൾ അവരുടെ അടുക്കലേക്ക്, ചെകുത്താന്മാർ വന്നിട്ടാണ് അള്ളാഹു അവരെ തെറ്റിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല നഫ്സിനെ കൊണ്ട് സത്യം ചെയ്യാണ്, ആ നഫ്സിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ശരിപ്പെടുത്തിയത് കൊണ്ട് സത്യം ചെയ്യാണ്, അള്ളാഹു ശരിപ്പെടുത്തിയത് കൊണ്ട് സത്യം ചെയ്യണം. ആ ശരിപ്പെടുത്തിയതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല അല്ലെങ്കിൽ അതിനെ ശരിപ്പെടുത്തിയവനാണ്, അപ്പൊ അള്ളാഹുവെ കൊണ്ട് സത്യം. അള്ളാഹു നഫ്സിന് അതിന്റെ ഫുജൂറും അതിന്റെ തഖ്വയും ബോധിപ്പിച്ചു, ഫഅൽഹമഹ, അള്ളാഹു അതിനെ ബോധിപ്പിച്ചു, ഈ നഫ്സിനെ ബോധിപ്പിച്ചു. ഫുജൂറഹ, അതിന്റെ തെറ്റ് എന്തൊക്കെയാണ്, വതഖ്വാഹ, അതിന്റെ തഖ്വ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്തു നഫ്സിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ബോധിപ്പിച്ചു. എങ്ങനെ ബോധിപ്പിച്ചു, എങ്ങനെ ബോധിപ്പിച്ചു, എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല നഫ്സിനെ അതിന്റെ തെറ്റ് ബോധിപ്പിച്ചത്, അതിന്റെ ധർമ്മം ബോധിപ്പിച്ചത്. ഉറങ്ങുമ്പോ ചിലയേതേ കിട്ടുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതാല ഉറക്കിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് അല്ലേ, സ്വപ്നം കാണും, മനസ്സിലായി. പക്ഷേ സ്വപ്നമല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വതാല, ഇപ്പൊ വേദഗ്രന്ഥങ്ങളിലൂടെ, നബിമാരിലൂടെ അല്ലേ, അങ്ങനെ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ബുദ്ധി നൽകി, ഇച്ഛാസ്വാതന്ത്ര്യം നൽകി, കുറെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യുന്നത് മനുഷ്യനെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. സത്യങ്ങൾക്കിപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ തീർപ്പാക്കി പറയുന്നത്, ഒക്കെ സത്യങ്ങളാണ്. ഇനിയാണ് അള്ളാഹു സത്യം ചെയ്തിട്ട് ഉറപ്പിച്ച് തീർപ്പാക്കി പറയുന്നത്, അതെന്താണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതാണ് സത്യം ചെയ്ത് അള്ളാഹു തീർപ്പാക്കുന്നത്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ സക്കാഹ, മൻ സക്കാഹ, ആ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ, അതിനെ എന്ന് പറഞ്ഞാല് നഫ്സിനെ. സവ്വാഹ എന്നുള്ളതും നഫ്സാണ്, അൽഹമഹ നഫ്സാണ്, ഫുജൂറഹ തഖ്വാഹ ഇതൊക്കെ എന്താണ് നഫ്സാണ്. അതേപോലെ ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം വരിച്ചു. മൻ സക്കാഹ, നഫ്സിനെ തസ്കിയത്ത് നടത്തിയവൻ, അവിടെ സക്ക എന്നുള്ളത് അതിന്റെ ക്രിയാദാത് തസ്കിയത്താണ്, തസ്കിയത്ത്, തസ്കിയത്താണ് എന്താ, തത്വഹീർ, തത്വഹീർ, ശുദ്ധി. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം വരിച്ചു. മൻ സക്കാഹ, നഫ്സിനെ സംസ്കരിച്ചവൻ, ശുദ്ധീകരിച്ചവൻ, മൻ എന്ന യാതൊരുവൻ. ഇവിടെ നമുക്ക് കിട്ടുന്നതിനുമുമ്പ് ഫഅൽഹമ, അള്ളാഹു ബോധിപ്പിച്ചു എന്നാണ്, ആരെ, നഫ്സിനെ ബോധിപ്പിച്ചു എന്നാണ് ഇവിടെ. ഫഅൽഹമ, അതിനെ അവൻ ബോധിപ്പിച്ചു എന്നാണ്. അവൻ, അവൻ ആരാണ്, അള്ളാഹു ആണ്, മനസ്സിലെ, അപ്പോ ഈ അവൻ എന്നുള്ളത് ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോ ഈ അവൻ എന്നുള്ളതൊക്കെ മടങ്ങുന്നത് ഏതിലേക്ക്? അത് ഇവിടെ പറഞ്ഞ ഈ മായിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ മായിലേക്ക് അവൻ എന്നുള്ളത് മടങ്ങുമ്പോ ഇവിടെ എന്താ അർത്ഥം പറയാ? വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയവനാണ് സത്യം. വമാ ത്വഹാഹ, ഭൂമിയെ വാസയോഗ്യമാക്കിയവനാണ് സത്യം. വമാ ബനാഹ, വാനത്തെ സ്ഥാപിച്ചവനാണ് സത്യം. മനസ്സിലെ? അപ്പൊ ഇവിടെ അള്ളാഹു ആണ് ഈ മാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. മാ എന്നുള്ളത് മൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. മനസ്സിലായില്ലേ? സൂറത്ത് കാഫിറൂൽ നമ്മൾ പറഞ്ഞില്ലേ, സൂറത്ത് കാഫിറൂൽ ഖുലി അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദ് വലാ അൻതും, നിങ്ങൾ അല്ല ആബിദൂൻ ആരാധിക്കുന്നവർ, മാ അഅബുദ് ഞാൻ ആരാധിക്കുന്നവനെ, ഞാൻ ആരാധിക്കുന്ന യാതൊന്നേനെ. മാ എന്ന് പ്രയോഗിച്ച ആരാവുടെ ഉദ്ദേശം? ഞാൻ ആരാധിക്കുന്ന ആരെയാണ്? അള്ളാഹനെയാണ്. അപ്പൊ അള്ളാഹ് എന്നുള്ളതിന് എന്താ പ്രയോഗിച്ച? മായാണ്. ആ ഉദ്ദേശമാണ് ഇവിടെ എന്നാണ് പറയുന്നത്. വമാ വനാഹ എന്ന വാനത്തെ പടച്ചവൻ, വമാ ത്വഹാഹ ഭൂമിയെ വാസയോഗ്യമാക്കിയവൻ, വമാ സവ്വാഹ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശരിപ്പെടുത്തിയവൻ, നേരാക്കിയവൻ, അന്യൂന്യമാക്കിയവൻ. അപ്പൊ ഫഅൽഹമഹ, ആ അവൻ തന്നെയാണ് ബോധിപ്പിച്ചത്. ഫുജൂറഹ വ തഖ്വാഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഈ സത്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പറയുന്നത്, ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം ഭരിച്ചു, മൻ സക്കാഹ, നഫ്സിനെ ശുദ്ധീകരിച്ചവൻ, വഖദ് ഖാബ, തീർച്ചയായും ഖാബ, ഖാബ എന്ന് പറഞ്ഞാല് നിരാശപ്പെട്ടു, പരാജയപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു. ഖാബ, ഖാബ വ ഖസിർ എന്ന് പറയും, ഇച്ഛാഭംഗപ്പെട്ടു, പരാജയപ്പെട്ടു. വഖദ് ഖാബ, തീർച്ചയായും പരാജയപ്പെട്ടു. മൻ ദസ്സാഹ, എന്താ മൻ ദസ്സാഹ? ദസ്സ എന്നുള്ളതിൻ്റെ തദ്സിയ എന്നാണ് അതിന്റെ ക്രിയാധാതു. സക്ക എന്നുള്ളതിന്റെ തസ്കിയ, ദസ്സ എന്നുള്ളതിന്റെ തദ്സിയ. തദ്സിയ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചവിട്ടി താഴ്ത്തുക, തമസ്കരിക്കുക, അറിയില്ലേ, തമസ്കരിക്കുക, നിഷ്പ്രഭമാക്കുക, വഴി തെറ്റിക്കുക, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. തദ്സിയ എന്നുള്ളതിന്റെ അർത്ഥം തമസ്കരിക്കുക, ചവിട്ടിത്താഴ്ത്തുക, അതേപോലെ തന്നെ നിഷ്പ്രഭമാക്കുക, വഴി തെറ്റിക്കുക, ആ അർത്ഥത്തിനൊക്കെയാണ് തദ്സിയ പ്രയോഗിക്കുക. വഖദ് ഖാബ, തീർച്ചയായും പരാജയപ്പെട്ടു. മൻ ദസ്സാഹ, അതിനെ വഴി തെറ്റിച്ചവൻ, വഴി തെറ്റിച്ചവൻ. ഏതിനെ വഴി തെറ്റിച്ചവൻ? ശരീരത്തെ ആ വഴി തെറ്റിച്ചവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാണ് ഇത്രയും സത്യങ്ങളിലൂടെ സ്ഥാപിച്ചത്. ശരീരത്തെ നന്നാക്കിയവൻ, ശുദ്ധീകരിച്ചവൻ വിജയം വരിച്ചു, ശരീരത്തെ ചീത്തയാക്കിയവൻ, വഴി തെറ്റിച്ചവൻ, അവൻ പരാജയപ്പെട്ടു, പരാജയപ്പെട്ടു. ആരെവിടെ നന്നാക്കണ്? ശരീരത്തെ ആരാ നന്നാക്കണ്? ആരാ ശരീരത്തെ കേടാക്കണ്? ആരെ കേടാക്കണ്? ആരാ നന്നാക്കണ്? മനുഷ്യരാണോ അള്ളാഹു ആണോ? ആ മനുഷ്യൻ, അതാണ് മനുഷ്യൻ. എന്താണ് ആ മനുഷ്യ ശരീരത്തെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം മനുഷ്യൻ വിജയം ഭരിച്ചു. മനുഷ്യൻ ശരീരത്തെ വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടു. പക്ഷേ മനുഷ്യൻ നന്നാക്കുന്നതിന് അള്ളാഹുവിന്റെ അവതാരിയല്ലേ, അള്ളാഹിന്റെ അവതാരിയുണ്ട്. മനുഷ്യർ കേടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹിന്റെ ഒരു വിധിയില്ലേ, അള്ളാഹിന്റെ ഒരു വിധിയുണ്ട്. അള്ളാഹിന്റെ വിധിക്കനുസരിച്ച് തന്നെയാണ് ഒരാൾ കേടാക്കണമെങ്കിൽ കേടാക്കണത്, നന്നാക്കണമെങ്കിൽ നന്നാക്കുന്നത്, അല്ലെ? ചില സ്ഥലത്ത് കാണാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവാണ് ബലില്ലാഹു യുസക്കി, അള്ളാഹു ആകുന്നു നന്നാക്കുന്നത് എന്ന് പറയുന്നത്. ലാ തുസക്കു അൻഫുസക്കും ബലില്ലാഹു യുസക്കി മയ്യശ, നിങ്ങൾ നിങ്ങളെ തന്നെ തസ്കിയത്ത് ചെയ്യരുത്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ തസ്കിയത്ത് ചെയ്യുന്നതാണ്. അവിടെ എന്താ അർത്ഥം? നിങ്ങൾ നിങ്ങളെ തന്നെ തസ്കിയത്ത് ചെയ്യരുതെന്ന്, നിങ്ങൾ നിങ്ങൾ തന്നെ പ്രശംസിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ മനുഷ്യൻ സ്വന്തത്തെ നന്നാക്കണം. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ തസക്ക തസക്ക, നന്നാക്കിയവൻ, സ്വന്തത്തെ ശുദ്ധീകരിച്ചവൻ അവന് വിജയം ഭരിച്ചു എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല നന്നാക്കുന്നുണ്ട്, മനുഷ്യനും നന്നാക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നന്നാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനുള്ള പ്രചോദനവും പ്രേരണയും നൽകുന്നുണ്ട്. അള്ളാഹു അത് വിധിച്ചു. അതുകൊണ്ടാണ് മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുന്നത്, മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് വ്യതിചലനാണ് വിധിച്ചത് എങ്കിൽ ആ മനുഷ്യനാണ് എന്ത് ചെയ്യണത്, സ്വന്തത്തെ കേടാക്കണത്. അള്ളാഹു വിധിച്ചത് കൊണ്ടല്ല എന്ത് ചെയ്യണത്, കേടാക്കണത് കേട്ടോ, അത് വേറെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് വ്യതിചലനമാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ ആ മനുഷ്യന് വ്യതിചലനാണുള്ളത്. പക്ഷെ അള്ളാഹു വിധിച്ചത് കൊണ്ടല്ല വ്യതിചലനം അവിടെ സംഭവിക്കുന്നത്. പിന്നെയോ, അള്ളാഹു ഫ്രീഡം നൽകി വിടുന്ന മനുഷ്യൻ വ്യതിചലിച്ചിട്ടുണ്ട് എങ്കിൽ, അവൻ സ്വയം തനിക്ക് വ്യതിചലനത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുക്ക് അറിയാം. അതുകൊണ്ടാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തത്, അള്ളാഹു അത് വിധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഇതിന്റെ ഉദ്ദേശം, ഇവിടെ ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനുഷ്യ ശരീരത്തെ നന്നാക്കിയവൻ വിജയം വരിച്ചു. വഖദ് ഖാബ മൻ ദസാഹ, മനുഷ്യ ശരീരത്തെ വ്യതിചലിപ്പിച്ചവൻ പരാജയപ്പെടുകയും ഇച്ഛാഭംഗപ്പെടുകയും ചെയ്തു. ഒരാൾ സ്വന്തത്തെ നന്നാക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ വിധിപ്രകാരമാണ്. ഒരാൾ അള്ളാഹ് സ്വന്തത്തെ കേടാക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹിന്റെ വിധിപ്രകാരമാണ്, അള്ളാഹിന്റെ വിധിപ്രകാരമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന അടിസ്ഥാന വിഷയം, ഒരാൾ സ്വന്തത്തെ നന്നാക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ വിധിപ്രകാരമാണ്, ഒരാൾ കേടാക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹിന്റെ വിധിപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹു വിധിച്ചത് കൊണ്ടല്ല ഒരാൾ നന്നാക്കുന്നതും, അള്ളാഹു വിധിച്ചത് കൊണ്ടല്ല ഒരാൾ കേടാക്കുന്നതും. മനസ്സിലായോ? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് കാര്യങ്ങളെ മുൻകൂട്ടി അറിയാം, കാര്യങ്ങളെ മുൻകൂട്ടി അറിയാം. അള്ളാഹു ഇപ്പൊ ഈ പ്രത്യേകതയൊക്കെ അള്ളാഹു ശരിപ്പെടുത്തി, തെറ്റും ശരിയും ബോധിപ്പിച്ച മനുഷ്യൻ തെറ്റ് തെരഞ്ഞെടുത്തിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് അള്ളാഹു കാലെ കൂട്ടി അറിയാം, അത് അവൻ അള്ളാഹു എഴുതിയിട്ടുണ്ട്. മനസ്സിലല്ലേ? പക്ഷെ ഈ പ്രകൃതത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ശരിയിലൂടെ നടക്കുകയാണെങ്കിൽ അതും അള്ളാഹു കാലെ കൂട്ടി അറിയാം, അതും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു രേഖപ്പെടുത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്, രേഖപ്പെടുത്തിയത് കൊണ്ടല്ല സംഭവിക്കുന്നത്. വ്യത്യാസമുണ്ടല്ലോ. അള്ളാഹു രേഖപ്പെടുത്തിയതാണ് ഈ ഉലകത്തിൽ സംഭവിക്കുന്നത്. അത് രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, പിന്നെയോ, ഇങ്ങനെ നടക്കുന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അതവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത്രയും തോന്ന സത്യങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉണർത്തിയത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ എന്നാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിൽ ഒരു ഉദാഹരണം നമുക്ക് വിശദീകരിക്കുകയാണ്. ഉദാഹരണം ഏത്? ഉദാഹരണം സ്വന്തത്തെ നന്നാക്കിയവനും സ്വന്തത്തെ കേടാക്കിയവനും ഇതിലുണ്ട്. ഏതാ ഉദാഹരണം നിങ്ങൾ പറഞ്ഞാണി? ഉദാഹരണം സമൂദിന്റേതാണ്. സമൂദിന്റേത് എന്തിനുള്ള ഉദാഹരണമാണ്? നന്നാക്കിയതിന്റെ ഉദാഹരണമാണോ കേടാക്കിയതിന്റെ ഉദാഹരണമാണോ? കേടാക്കിയില്ലേ. അപ്പൊ നന്നാക്കിയതിന്റെ ഉദാഹരണം ആരാ? ആരാ? സ്വാലിഹ് നബിയാണ്. സ്വാലിഹ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളാണ്. മനസ്സിലായില്ലേ? സ്വന്തത്തെ നന്നാക്കിയവനും വിജയം ഭരിച്ചു, കേടാക്കിയവനും അവൻ പരാജയപ്പെടുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഉദാഹരണം ഇവിടെ കൊണ്ടുവരാണ്, ഉദാഹരണം കൊണ്ടുവരാണ്. കദ്ദബത് സമൂദ് ബിതഹ്വാഹ ഇദ്ബാസ അഷ്ഖാഹ. കദ്ദബത് സമൂദ്, സമൂദ് ഗോത്രം കളവാക്കി. സമൂദ് എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ട ജനതയാണ് സമൂദ്. ആദ് ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് സമൂദ്. ആദ് ഗോത്രം ജീവിച്ചിരുന്നത് യമനിലെ, യമൻ ഇന്നത്തെ യമൻ ഉണ്ടല്ലോ, യമനിൽ ഒമാൻ, യമനിൽ ഹദറമൗത്ത് എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ ഇന്നത്തെ ഒമാൻ. ഈ ഒമാൻ ഹദറമൗത്തിനിടയിലാണ്, അവിടെ മണൽത്തിട്ടകളാണ്, മണൽ മലകൾ. അതിന് പറയപ്പെടുന്ന പേര് അഹ്കാഫ് എന്നാണ്, അഹ്കാഫ്. ആ സ്ഥലത്തായിരുന്നു ആദ് ഗോത്രം വസിച്ചിരുന്നത്. ആദ് ഗോത്രം ഹൂദ് നബിയെ കളവാക്കി, അള്ളാഹുവിന്റെ ശിക്ഷ ചോദിച്ചു വാങ്ങി. അങ്ങനെ ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്തു? അഹ്കാഫിൽ നിന്ന് പലായനം ചെയ്തു. എവിടേക്ക് പലായനം ചെയ്ത്? അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്ത് അവർ ഹിജാസിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് അവർ താമസം മാറ്റി. ഇന്ന് ഹിജർ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മദായിൻ സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് സമൂദിന്റെ അന്നത്തെ വാസസ്ഥലം, സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം. ആദ് ഗോത്രത്തിന്റെ പിന്മുറക്കാർ തന്നെയാണ് ആര്? സമൂദ് ഗോത്രം. സമൂദ്, സമൂദ് എന്നുള്ളത് അവരിലൊരു പൂർവ്വപിതാവിന്റെ പേരാണ്. പിന്നെ അത് ആ ഗോത്രത്തിന് എന്ത് ചെയ്തു? ഇപ്പൊ ഖുറൈശ് എന്നൊക്കെ പേരിട്ടില്ലേ, അതേപോലെ സമൂദ് എന്ന പേര് ആ ഗോത്രത്തിന് വീഴുകയാണ് ചെയ്തത്. ഏതായാലും കദബ സമൂദ്, സമൂദ് കളമാക്കി. ബിതഹ്വാഹ, ബിതഹ്വാഹ ആ ഗോത്രത്തിന്റെ അതിക്രമം കാരണത്താൽ. ബിതഹ്വാഹ, തഹ്വാ എന്ന് പറഞ്ഞാല് അതിക്രമം. അതിന്റെ കദബ സമൂദ് ബിതഹ്വാഹ, സമൂദ് ഗോത്രം അതിന്റെ അതിക്രമത്താൽ കളവാക്കി. ആരെ കളവാക്കി? അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ് സ്വാലിഹ് നബി. സ്വാലിഹ് നബി, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി. അദ്ദേഹം കൊണ്ടുവന്ന ദിവ്യ സന്ദേശങ്ങളെയും വൃത്താന്തങ്ങളെയും ഒക്കെ കളവാക്കി. കദബ സമൂദ് ബിതഹ്വാഹ, അപ്പോ തങ്ങളുടെ അതിക്രമ നിമിത്തം സമൂദ് ഗോത്രം കളവാക്കി. ഇദിംബഅസ അഷ്ഖാഹ, എന്താ ഇത് ഇംബാസ? ഇംബാസ എന്ന് പറഞ്ഞാൽ ഇന്തലക്ക ബിസുറാനാണ്, സ്പീഡിൽ പോയി, വേഗത്തിൽ പോയി. ഇത് ഇംബാസ് ക്ഷീണ ഇംബാസ് നർത്ഥം, വേഗത്തിൽ പോയ അവസരം. അഷ്ഖാഹ, അഷ്ഖാഹ എന്ന് പറഞ്ഞാല് അഷ്ഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യദോഷി, ഏറ്റവും ഭാഗ്യദോഷി. അഷ്ഖാഹ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഭാഗ്യദോഷി. അതിലെ അഷ്ഖ എന്ന് പറഞ്ഞാല് സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഭാഗ്യഹീനൻ. അവൻ വേഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുക, ഇളകിപ്പുറപ്പെടുക, വേഗത്തിൽ പോയി ആ സന്ദർഭം. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുന്റെ റസൂൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, സാലിഹ് നബിയാണ്. അള്ളാഹുന്റെ റസൂലായ സാലിഹ് നബി അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹ്, നാഖത്തല്ലാഹ് എന്നുള്ളതൊരു പ്രയോഗം. ഇഹ്ദറു നാഖത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകമാണ് സൂക്ഷിച്ചോളി, അതാണ് ഇഹ്ദറു നാഖത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകമാണ് നിങ്ങൾ സൂക്ഷിക്കുക. വസുഖിയാഹ, സുഖിയ എന്ന് പാനം ചെയ്യൽ, പാനജലത്തിനും പാനം ചെയ്യുന്നതിനും പറയും. വസുഖിയാഹ, അതിന്റെ പാനജലവും അല്ലെങ്കിൽ അതിന്റെ പാനം ചെയ്യലുമാണ്, അതും നിങ്ങൾ സൂക്ഷിക്കുക, അതാണ് വസുഖിയാഹ. അതാണ് ഫഖാല ലഹും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകാണ് സൂക്ഷിച്ചോളി. വസുഖിയാഹ, അതിന്റെ പാനജലമാണ് അല്ലെങ്കിൽ പാനവുമാണ്, അതും നിങ്ങൾ സൂക്ഷിച്ചോളി. ഫകദബൂഹു, അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. അവർ തന്നാൽ സമൂദ് ഗോത്രം, അദ്ദേഹത്തന്ന സാലിഹ് നബിയെ കളവാക്കി. ഫഅഖറൂഹ, അതിൽ പിന്നെ ഫഅഖറു, അവർ അറുത്തു. അഖറ എന്ന് പറഞ്ഞാൽ കാല് വെട്ടി അറുക്കണേന. ഫഅഖറു, അവർ അറുത്തു ആ ഒട്ടകത്തെ. ഇവിടെ നമ്മൾ പറഞ്ഞ ആദ് ഗോത്രം, അവരിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവരിലെ വിശ്വാസികൾ എന്ത് ചെയ്തു? യമനിലെ അഹ്ഖാഫിൽ നിന്ന് അവർ വടക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തു, അറേബ്യൻ ഉപദ്വീപിന്റെ. അങ്ങനെ അവരെന്ത് ചെയ്ത്? ഇന്ന് മദായിൻ സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്ന് ഹിജർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം, അവിടേക്ക് താമസം മാറി. അങ്ങനെ അവിടെ അവിടെ കഴിയുമ്പോഴാണ് അവരിൽ വീണ്ടും എന്ത് ചെയ്തത്? ഷിർക്ക് നാമ്പെടുക്കുകയും അവരിൽ ബൗദ്ധിക വിശ്വാസം വളരുകയും ചെയ്തു. അപ്പൊ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നബിയായി നിയോഗിച്ചു. സാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ ഒരാൾ തന്നെയാണ്, ഒരു മെമ്പറാണ്. സാലിഹ് നബിയുടെ പ്രത്യേകത, അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ഒരു മതിപ്പുള്ള ആളായിരുന്നു. അവരിലെ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിധിക്കുക, അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കുക. അവരിലൊരു എന്താണ്, യാ സാലിഹ് ഖദ് കുൻ തഫീന മർജൂവൻ എന്ന് പറയുന്നത്, സാലിഹ് നബി നബി ആവുന്നതിന് മുമ്പ് അവർക്കൊരു നല്ല ഒരു സ്വീകാര്യനായ ഒരു പ്രതീക്ഷയുള്ള കഥാപാത്രമായിരുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം അവരിലേക്ക് നബിയായി നിയോഗിക്കപ്പെട്ടപ്പോ അവരെന്ത് ചെയ്തു? അദ്ദേഹത്തെ കളവാക്കി. കഥവാക്കി അവർ പറഞ്ഞ് ഞങ്ങളുടെ പിന്നെ ആരാധ്യന്മാരുടെ കുരുത്തക്കെട് തട്ടിയാണ് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമാക്കി. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വന്ന അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വഇല സമൂദ അഖാഹും സ്വാലിഹ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു, പിന്നെ നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചോളിയും അല്ലല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്ക് ആരാണ് എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി. അങ്ങനെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് താൻ അള്ളാഹിന്റെ റസൂലാണ് എന്നതിന് തെളിവ് അവരാവശ്യപ്പെട്ടു. അപ്പൊ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദിഹി നഖതുല്ലാഹി ലക്കും ആയ ഫദറൂ ഹാ തകുൽ ഫീ അർദില്ലാ വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദക്കും അദാബുൻ അലീം. അവർ പറഞ്ഞു, സാലിഹ് നിങ്ങൾ നബിയാണെന്നുള്ളതിന് എന്താ തെളിവ്, പ്രൂഫ് എന്താ? അപ്പോ പ്രൂഫ് ഹാദിഹി നഖതുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിന്റെ ഒട്ടകം, അത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്, അത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. നാഖത്തുള്ള എന്ന് പറയാൻ കാരണം അള്ളാഹിന്റെ ഒട്ടകം എന്ന് പറയുന്ന എന്താ കാരണം? ഈ ഒട്ടകത്തിന്റെ പിന്നെ ഇതിനെ പ്രസവിച്ച ഒട്ടകം ഇവിടല്ല, മനസ്സിലായില്ലേ? അതിന് പിന്നെ ഒരാണൊട്ടകം ഇവിടല്ല, പിന്നെയോ ഇത് അള്ളാഹിന്റെ ദൃഷ്ടാന്താണ്. അവരെന്ത് ചെയ്ത്? അവര് കുറേ വസ്ഫുകൾ പറഞ്ഞിട്ട് ഒരൊട്ടകത്തെ ആവശ്യപ്പെട്ട്, നീ സാലിഹ് നബിയാണ് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന വസ്ഫിൽ വർണ്ണനയിൽ ഒരൊട്ടകത്തെ കൊണ്ടുവരണം എന്നാണ്. അപ്പൊ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ് ഈ അഹ്ഖാഫ് അല്ല, ഇവര് സമൂദ് ഗോത്രം വസിച്ച ഹിജർ അത് ഇതാണ്, മലകളാണ്, മലകളാണ്, പാറമലകൾ, പാറമലകൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അവരോട്, അവർക്കൂട് വദ്കുറു ജഅലകും ഖുലഫാ മിൻ ബാദി ആദി വബവ്വഅകും ഫിൽ അർദ് തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറ വതൻഹിതൂന ൽജിബാല ബുയൂത. അവര് പർവ്വതങ്ങളെ, മനസ്സിലെ, അതിലെ നിമ്ന മേഘങ്ങളെ, തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറ, പർവ്വതങ്ങളുടെ ചെരിവുകൾ ഉണ്ടല്ലോ അവിടെ കൊട്ടാരങ്ങൾ പണിയുമായിരുന്നു. വതൻഹിതൂന ൽജിബാല ബുയൂത, മനസ്സിലെ, പർവ്വതങ്ങൾ തുരന്നിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? വീട് ഉണ്ടാക്കുമായിരുന്നു, മനസ്സിലായി? പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കുന്നവരായിരുന്നു ഈ സമൂദ് ഗോത്രം. അള്ളാഹു അവർക്ക് നൽകിയ നിയമത്തുകളാണ്. അപ്പോ അതാണ് ആ നാടിന്റെ പ്രത്യേകത, നാടിന്റെ പ്രത്യേകത അതാണ്, പർവ്വതങ്ങളാണ്, പാറമലകൾ. അപ്പൊ അവര് പറഞ്ഞ് ഈ കൺമുമ്പിൽ കാണുന്ന പാറമല അത് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പിളരണം, എന്നിട്ട് അതിൽ നിന്ന് വലിയൊരു ഒട്ടകം പുറത്തു വരണം, വലിയ ഒട്ടകം. ആ ഒട്ടകം അതിന്റെ കളർ ഇന്നതായിരിക്കണം, അത് രോമാവൃതായിരിക്കണം. ഇങ്ങനെ മാത്രമല്ല, ഈ സമൂദ് ഗോത്രം ഒന്നടങ്കം അവർ വെള്ളം കുടിച്ചിരുന്നൊരു കിണറുണ്ട്, മനസ്സിലെ? ആ കിണറിലെ വെള്ളം അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ അതിനെ വിഭജിച്ച് ഒരു ദിവസം അവർ കുടിക്കും, ഒരു ദിവസം ഒട്ടകം കുടിക്കാൻ, ഒട്ടകം ഒരു ദിവസം, പിന്നെ ഒരു ദിവസം ഇവർ കുടിക്കുക. ഒട്ടകം കുടിക്കുന്ന ദിവസം ഇവരെ ചെയ്യാൻ പാടുള്ളതല്ല, ഒട്ടകത്തിന്റെ കുടി മുടക്കാനോ അതിനെ ശല്യണ്ടാക്കാനോ പാടുള്ളതല്ല. ഒരു ദിവസത്തെ പാലം മുഴുവൻ ഒട്ടകത്തിന്, ഒരു ദിവസം വരിക്ക്. ഒട്ടകം കൊടുക്കുന്ന പാല്, ചില തഫ്സീറുകളിൽ വിശദീകരണത്തിൽ ഒരു ദിവസം വരുടെ പാനജലം ആ ഒട്ടകത്തിന്റെ പാലാണ്, മനസ്സിലായി? അത്ര വലിയ ഒട്ടകമാണ്, വലിയ ഒട്ടകം. അവര് ചോദിച്ചു വാങ്ങിയ അള്ളാന്റെ ദൃഷ്ടാന്താണ്. അള്ളാഹുലേക്ക് ചേർക്കാൻ ഇവിടെ സാധാരണ ഇപ്പൊ നമ്മൾ ഒരു ഒട്ടകം ഉണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടാകുക? ഒരൊട്ടകം, ആണൊട്ടകം, പെണ്ണൊട്ടത്തിന്റെ പുറം കയറും, എന്നിട്ട് അത് പിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ച്, അങ്ങനെയാണ്. ഇതങ്ങനല്ല, പിന്നെയോ ഇത് ഒരു പാറമല പിളർന്ന് അതിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നതാണ് നാഖത്തുള്ള. അതുകൊണ്ടാണ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അവരോട്, ഹാദിഹി നാഖത്തുള്ളാഹി ലക്കും ആയ, സൂറത്ത് ആറാഫിൽ, ഇതാ അള്ളാഹുവിന്റെ ഒട്ടകം, അത് നിങ്ങൾക്ക് ദൃഷ്ടാന്താണ്. ഫദറൂഹാ തകുൽ ഫീ അർദില്ല, അള്ളാഹിന്റെ ഭൂമിയിലെ തിന്ന് ജീവിച്ചോട്ടെ. വലാ തമസ്സൂഹാ ബിസൂഇൻ, അതിനെ നിങ്ങൾ ഒരിക്കലും മോശമായിട്ട് നിങ്ങൾ സ്പർശിക്കാൻ പോകരുത്, തൊടാൻ പോകരുത് എന്നാ പറഞ്ഞത്, തൊടാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. മോശമായ നിലക്ക് നിങ്ങൾ അതിനെ തൊടരുത് എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? അവര് ഹഫഖദബൂഹു ഫഅഖറൂ ഹതുടല്ല ജൈബിനയോ, അവരതിന്റെ കാല് വെട്ടി തള്ളിയിട്ട്, പിന്നെ അതിനർത്ത് കാല് വെട്ടി തള്ളിയിട്ടിട്ട് അവരതിനെ അറുക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്, ഫഖാലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹ്, അള്ളാഹിന്റെ ഒട്ടകമാണ് സൂക്ഷിച്ചോളി, വസുഖിയാഹ, അതിനുള്ള പാനജലവുമാണ് അല്ലെങ്കിൽ അതിനുള്ള പാനവുമാണ്, അതും നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ സൂക്ഷിച്ചോളി എന്ന് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. പക്ഷേ ഫകദബൂഹു, അവർ സാലിഹ് നബിയെ കളവാക്കി. ഫഅഖറൂഹ, അതിനെ തുടർന്ന് അവർ ആ ഒട്ടകത്തെ ആർത്തു, കാല് വെട്ടി തള്ളിയിട്ടതിനെ ആർത്ത്. എന്താ സംഭവിച്ചത്? അല്ലാഹു പറയാണ്, ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. ഫദംദമ അലൈഹിം, അതിനാൽ, ഫ അതിനാൽ, ദംദമ അലൈഹിം റബ്ബും. അവരുടെ റബ്ബ് അവരുടെ മേൽ ദന്തമ എന്നാണ് എന്താ ശിക്ഷയെ അത്ബക്ക എന്നാണ്, അത്ബക്ക എന്നാണ് ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മേൽ ശിക്ഷ ഒരുപോലെ എന്താണ് അവരുടെ മേൽ വർഷിച്ചു. ഫദന്തമ അലൈഹിം റബ്ബും, അവരുടെ റബ്ബ് അവരുടെ മേൽ ശിക്ഷ വർഷിച്ചു. ഉന്മൂലനാശം വരുത്തും വിധം ശിക്ഷ വർഷിക്കുന്നതിനാണ് ദന്തമ എന്ന് പറയുന്നത്. അത്ബക്ക അലൈഹിം അൽ അദാബ്, ശിക്ഷയെ അവരുടെ മേൽ ഒന്നായിട്ട് പൊതിഞ്ഞു വർഷിച്ചു. അത് ഉന്മൂലനാശം വരുത്തും വിധം, വേരോടെ അറുക്കറിയില്ലേ, വേരോടെ അറുക്കും വിധം ശിക്ഷ വർഷിക്കുന്നതിനാണ് എന്താ പറയാ ദന്തമ എന്ന് പറയും. അവരുടെ റബ്ബ് അവരുടെ മേൽ അവരെ ഉന്മൂലനാശം വരുത്തും വിധം ശിക്ഷ വർഷിച്ചു. ബിദംബീം, അള്ളാഹു ശിക്ഷ വർഷിച്ചത് എന്തുകൊണ്ടാണ്? ബിദംബീം, അവരുടെ പാപം കാരണത്താലാണ്, അവരുടെ തെറ്റ് കാരണത്താലാണ്. അവരുടെ തെറ്റ് കാരണത്താലാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല അക്രമി ആയതുകൊണ്ടോ അനീതികാരനായതുകൊണ്ടോ അല്ല, നഊദുബില്ല. പിന്നെയോ, അവരുടെ തെറ്റ് കാരണത്താൽ അവര് ചോദിച്ച് വാങ്ങിയതാണ്, അവര് ചോദിച്ച് വാങ്ങിയതാണ്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ, അല്ലാഹു പറയുന്നു ഫസവ്വാഹ എന്നാണ് എന്താ, സമൂദിനെ അല്ലാഹു സുബ്ഹാനഹു വതാല നിരത്തി കളഞ്ഞു എന്നാണ്. സവ്വാഹ, ഫസവ്വാഹ, സവ്വാഹ എന്നാണ് നിരത്തി, ഹാന്നാണ് അതിനെ സമൂദിനെ, സമൂദ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല നിരത്തി കളഞ്ഞു, ശിക്ഷയിലൂടെ നിലംപരിശാക്കി നിരത്തി. തൈഹ് ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖബാഹ. എന്താ വലാ യഖാഫു ഉഖബാഹ? വലാ യഖാഫു അല്ലാഹു ഭയക്കൂല, വലാ യഖാഫു അല്ലാഹു പേടിക്കൂല, ഭയക്കൂല. ഉഖബാഹ, ഉഖബാഹ എന്ന് പറഞ്ഞാ അതിന്റെ ഉഖബ, ഉഖബ എന്ന് പറഞ്ഞാൽ പര്യവസാനം, ഒരു സംഗതി ചെയ്താൽ അതിനെ തുടർന്നുണ്ടാവുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് ഉഖബ ആഖിബത്ത് എന്ന് പറയാം. ഇവിടെ വലാ യഖാഫു ഉഖബാഹ, അതിന്റെ ഉഖബ അല്ലാഹു ഭയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അവിടെ പണ്ഡിതന്മാരെ വിശദീകരിച്ച് ഒരു നാട് അള്ളാഹു സുബ്ഹാനഹു വതാല മുഴുവൻ നശിപ്പിച്ച്, നാട് മുഴുവൻ നശിപ്പിച്ച്, ഇപ്പൊ നമ്മളുടെ ഈ ഭൗതിക സാഹചര്യത്തിൽ ഇപ്പൊ മനുഷ്യരാണെങ്കിൽ വലില്ലാഹിൽ മസലുൽ ആല, അള്ളാഹെ നമ്മൾ ഖിയാസാക്കാൻ പാടില്ല, മനുഷ്യരാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു ഭരണാധികാരി ഒരു നാടിനെ നശിപ്പിച്ച്, വേറെ നാടിനെ നശിപ്പിച്ച്, അല്ലെങ്കിൽ സ്വന്തം നാടിനെ തന്നെ നശിപ്പിച്ച്, അയാൾക്ക് എന്തൊക്കെ ഭയക്കണം അല്ലേ? ഈ നശിപ്പിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ ഇയാൾ ചോദ്യം ചെയ്യപ്പെടുന്ന നാളെ വരും ഇവിടെ തന്നെ അല്ലെ. മറുനാടിനെയാണ് നശിപ്പിച്ചത് എങ്കിൽ എന്നും അവിടുന്ന് ഇങ്ങോട്ടൊരു ആക്രമണം ഭയക്കണം അല്ലെ. ഒരു നാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാട് സമൂഹം ഒന്നായിട്ട് നശിക്കാണ്, അതിലും ഭയക്കേണ്ടതില്ലേ? കേൾക്കണ്ടല്ലേ. ഇപ്പൊ നമ്മള് ചില വാർത്തകൾ കേൾക്കണ്, ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം, ചില സ്ഥലങ്ങളിൽ പിന്നെ ഭൂകമ്പങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോ അവിടെ പട്ടിണി ഭയക്കണുണ്ട്, മനസ്സിലെ, അതേപോലെ തന്നെ ആൾനാശം ഭയക്കണുണ്ട്, അതിലേറെ ഭയക്കണ് സാംക്രമിക രോഗങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ, മനസ്സിലല്ലേ. അത് മേലെ തട്ടുന്ന മുതൽ കീഴ്ത്തട്ട് വരെ എല്ലാവർക്കും പേടിയാണ്. ഇതൊക്കെ നമ്മളെന്ത് ചെയ്യും, ഒരു വിപത്തിനാൽ ഭയക്കണതാണ്, വിപത്തിനാൽ ഭയക്കണതാണ്. രാജാക്കന്മാരും മറ്റുമൊക്കെയാണ് അവരുടെ കയ്യാലാണ് ഈ നാശമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, പ്രതിക്രിയ ഭയക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരിച്ചടി ഒരു അറ്റാക്ക് ഭയക്കണം അല്ലെ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വലാ യഖാഫു ഉഖബാ, അള്ളാഹു സുബ്ഹാനഹു വതാല അതുല്യനായ മേലായ റബ്ബാണ്, രാജാധിരാജനാണ്. അതുകൊണ്ട് തന്നെ ആർക്കെതിരിൽ അള്ളാഹു ഏതൊരു പ്രതിക്രിയയും പ്രതികാര നടപടി എടുത്തിട്ടുണ്ടോ അള്ളാഹ്ക്ക് യാതൊരാളെയും ചെയ്യുന്നില്ല, ഭയക്കേണ്ടതില്ല. അതാണ് വലാ യഖാഫു ഉഖബാഹ. സമൂദിന്റെ അനന്തരം എന്ത് ആ വിഷയത്തിൽ അള്ളാഹു യാതൊന്നും ഭയക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇതിപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല കുറെ സത്യങ്ങളിലൂടെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ശരീരത്തെ ശുദ്ധീകരിച്ചവന് വിജയം വരിച്ചു, ശരീരത്തെ വഴിതെറ്റിച്ചവൻ പരാജിതനായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ശുദ്ധീകരിച്ചവരുടെ ഉദാഹരണവും നല്ലൊരു ഉദാഹരണം, അതേപോലെ തന്നെ ദുഷിപ്പിച്ച വ്യതിചലിപ്പിച്ചവരുടെ നല്ലൊരു ഉദാഹരണം പറയണം അല്ലെ. എന്തിനാ ഇവിടെ സമൂദിനെ പറഞ്ഞത്? സമൂദിന് മുമ്പ് വേറെ കുറെ കൗമില്ലേ? സമൂദിന് മുമ്പാണ് ആര്? ആദ് ഗോത്രം. ആദിനെ നശിപ്പിച്ചില്ലേ അല്ലാഹു? പിന്നെ അതിനു മുമ്പ് ആരുണ്ട്? കൗമു നൂഹ്, നൂഹിന്റെ ജനതല്ലേ? അങ്ങനെ പലരും അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. പക്ഷെ അവരൊന്നും പറയാതെ അല്ലാഹു ഇതിനി സമൂദിനെ കൊണ്ടുവന്ന എന്തിനാ? അതിനേക്കാൾ ശക്തരല്ലേ ആദ്? ഇത് വെറും ആദിന്റെ പിന്മുറക്കാരാണ്, മനസ്സിലായില്ലേ? ഇത് വാലാണ്, തല ആദാണ്. അവരാണ് വലുത്. ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. പിന്നെ ആദിന് തുല്യമായിട്ടൊരു സൃഷ്ടിപ്പ് അല്ലാഹു ഈ ഭൂമുഖത്ത് നടത്തിയിട്ടില്ല എന്നാണ്. അവരാണ് വലുത്. പക്ഷെ ഇത് അതുപോലല്ല. പിന്നെ എന്തിനാ സമൂദിനെ ഇവിടെ പറഞ്ഞേ? സമൂദിൻ എന്തിനു പറഞ്ഞു? ആ അന്ന് പറഞ്ഞി മറ്റാളെ നമ്മൾ റൊട്ടി ഇറത്തി അറിയില്ലേ? ആ അറേബ്യൻ ഒന്നുകൂടി അത് പണ്ട് പണിക്കാർ കല്യാണം പറഞ്ഞ മാതിരിയാണ്, അത് ക്ലിയർ ആണില്ല. മുപ്പരത്ത് ഉണ്ട്, അത് ഉത്തരമായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് മനസ്സിലുണ്ട് ചൊല്ലുവാൻ മേലാറില്ലേ? ആ അതാണ്, അതെ. സഹാബത്തിന് പറയണ്ട, കാരണം സഹാബത്തിനുള്ള മുന്നറിയിപ്പ് അല്ലേ ഇത്. ഖുറൈശികൾക്ക്, ഖുറൈശികൾക്കാണ് ഇത് മുന്നറിയിപ്പ്. ഈ അതൊക്കെ അല്ലാതെ സുഹൃത്തുക്കളെ മക്ക കാലഘട്ടത്തിൽ ഇറക്കുകയാണ്. ആർക്ക്? മക്കയിലെ ബോധവിശ്വാസികൾക്ക് പ്രത്യേകിച്ച്, മനസ്സിലെ? അപ്പോ അവര് ഈ അറേബ്യൻ ഉപദ്വീപിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ പലതും കാണുന്നുണ്ട്. അതിൽ ആദ്, പക്ഷെ അത് എന്താണ്, യമന്റെ ഭാഗത്താണ്. അത് അഹ്ഖാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദറമൗത്തിന്റെയും ഒമാന്റെയും ഇടയിലുള്ള മണൽത്തിട്ടകളാണ്. അവിടേക്ക് വരെ എപ്പോഴും പോവില്ല. അതേപോലെ തന്നെ ഇപ്പൊ മിദിയൻ അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇവരുന്ന് കുറെ വിട്ടാണ്. പക്ഷെ ഇവരുടെ അടുത്ത് ഏതാ? അടുത്ത് ഹിജാസിന്റെ ഒരു ഭാഗത്താണ് ഏതുള്ളത്? സമൂദ് ഗോത്രത്തിന്റെ മദായിൻ സാലിഹുള്ളത്, മനസ്സിലായി? അതൊന്ന്. രണ്ട്, ഖുറൈശികൾ കച്ചവടക്കാരാണ്, കച്ചവടക്കാരാണ്. അവരുടെ കച്ചവട വഴി സിറിയയിലെ കയ്യിലാണ്. ആ കച്ചവട വഴി മക്കയിൽ നിന്ന് സിറിയയിലേക്ക് മദായിൻ സാലിഹ് വഴിയാണ്, ഹിജ്റ വഴിയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ പിന്നെ സമൂദ് ഗോത്രം താമസിച്ചിരുന്ന വഴിയിലൂടെയാണ് മക്കയിലെ ഖുറൈശികൾ അവിടേക്ക് പോകാൻ, സിറിയയിലേക്ക് പോകാൻ. അപ്പൊ അവരുടെ യാത്രയിലൊക്കെ അവർ കാണുന്ന സ്ഥലമാണ് ഇത്, സമൂദിനെ നശിപ്പിച്ച ഈ സ്ഥലം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് സമൂദിനെ പ്രത്യേകം ഇവിടെ പറഞ്ഞത്. അവർക്കൊരു ആ ശരിക്കൊരു കണ്ണിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ കൺമുമ്പിൽ എന്ന പോലെ ഒരു പാഠമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അതാണ് കദബ സമൂദു ബിതഹവാഹ ഇദ് ഇംബാസ അഷ്ഖാ. ഈ അവരിൽ ഏറ്റവും ഭാഗ്യഹീനൻ എന്ന് പറഞ്ഞേ, ഏറ്റവും ഭാഗ്യഹീനൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹിന്റെ ഒരു വിശേഷണാണത്. അത് അല്ല മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും പറഞ്ഞു, അഷ്കൽ അവലീൻ, അഷ്കൽ അവലീൻ, പൂർവ്വഗാമികളിലെ ഏറ്റവും ഭാഗ്യദോഷി. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു. അള്ളാഹു പറഞ്ഞ എന്താണ്? അഷ്കാഹ, സമൂദിലെ ഏറ്റവും ഭാഗ്യദോഷി. അയാളുടെ പേര് തഫ്സീറുകളിൽ ഖുദാർ ഇബ്നു സാലിഫ് എന്നാണ്. ഖുദാർ ഇബ്നു സാലിഫ്, ഖുദാർ ഇബ്നു സാലിഫ് ഈ വ്യക്തിയാണ് ഈ അഷ്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒരിക്കൽ അലിയാരോട് പറയാണ്, അഷ്കൽ അവ്വലീൻ, പൂർവികരിൽ ഏറ്റവും ഭാഗ്യദോഷി. അത് ആഖിറു നാഖ, ഒട്ടകത്തെ അർത്ഥവനാണ്. അതായത് സാലിഹ് നബിന്റെ ഒട്ടകത്തെ അർത്ഥവനാണ് പൂർവികരിൽ ഏറ്റവും വലിയ ഭാഗ്യഹീനൻ, ഭാഗ്യദോഷി. അഷ്കൽ ആഖിരീൻ, ആഖിരീൻ, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യഹീനൻ ആരാ? അഷ്കൽ അവ്വലീൻ ഈ ചങ്ങായി, ഒട്ടകത്തെ അർത്ഥവൻ. പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യഹീനൻ അബൂജഹല, അബൂലഹബ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചത് ആരാണ്? അലിയാരെ വധിച്ചവൻ, അലി ഇബ്നു അബീ താലിബിനെ വധിച്ചവൻ, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറയാണ്, അലിയാർ പിന്നെ അഷ്കൽ അവ്വലീൻ ആഖിറു നാഖ, പൂർവ്വകാലത്തുള്ളവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ, ഒട്ടകത്തെ വെട്ടിയവനാണ്. അഷ്കൽ ആഖിരീൻ, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യഹീനൻ. പിന്നെ ഖാത്തിലുക്ക്, നിങ്ങളെ വധിക്കുന്നവനാണ്. ആ രീതിയിൽ എന്താ റസൂലുള്ള അദ്ദേഹത്തെ വെട്ടുന്ന സ്ഥലം കാണിച്ചതാണ്, അലിയാരുടെ ശരീരത്തിൽ, ശരിയല്ലേ? നെറുകയിലാണ് വെട്ടിയത്. ആ ഭാഗ്യനെ കാണിച്ചതാണ് അലി റളിയല്ലാഹുവിനോട്. ഹദീസ് സഹിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറയുമ്പോ ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം നിസ്കരിച്ച് നിസ്കരിച്ച് നെറ്റിയിലും മനസ്സിലും ഒക്കെ തയമ്പാണ്. ഒട്ടകത്തിന്റെ മുട്ട് കണ്ടേ നിങ്ങളിങ്ങനെ എന്താ അതിങ്ങനെ മുട്ടുത്തി മുട്ടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര തയമ്പുണ്ടാവൂലേ, അതേപോലെ ഇവർക്ക് തയമ്പും ഉണ്ടായിരുന്നു എന്നാണ്. സുജൂദും നിസ്കാരം കൂടിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഉസ്താദായിരുന്നു ആര്, ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഇബാദത്തിൽ പിന്നിലായിരുന്നില്ല, ഖുർആനോത്തിലും പിന്നിലായിരുന്നില്ല. നല്ല ശ്രവണ സുന്ദരമായി ഖുർആനോതും ഇബാദത്തും എടുക്കും, പക്ഷെ ഫിക്ർ മനസ്സിലായി. ഈ പൊട്ടിത്തെറിന്റെ ഫിക്റാണ് തീവ്രവാദം, ഭീകരവാദം, ഖവാരിജ്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് അഷ്കൽ ആഖിരി, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യം കെട്ടവൻ. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാ. ഇത് ഇംബാസ അഷ്കാഹ. ഇവിടെ ഇവനാണ് സ്പീഡിൽ ഇറങ്ങി പുറപ്പെട്ടത് മനസ്സിലായി. പക്ഷെ ശിക്ഷ വന്നത് അവനിക്ക് മാത്ര അല്ല, പിന്നെയോ ശിക്ഷ വന്നത് സമൂത് ഗോത്രത്തിന് ഒന്നിച്ചാണ്. കാരണം എന്തുകൊണ്ട്? തടയാത്തത് കൊണ്ടും ഇവന് ഈ തെറ്റിന് കൂട്ടുന്നത് കൊണ്ടും, തെറ്റിന് കൂട്ടുന്നത് കൊണ്ടും മനസ്സിലല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഫതഅത എന്നാണ് സൂറത്ത് ഖമറിൽ പറഞ്ഞല്ലേ, ഫനാദൌ സാഹിബഹും ഫതഅത ഫ അഖർ അല്ലേ, ഫനാദൌ സാഹിബഹും. പിന്നെ ഈ സമൂത് ഗോത്രത്തിൽ പിന്നെ അവര് ഈ സമൂത് ഗോത്രം ഉണ്ടല്ലോ, അവര് ഇവനെ ചട്ടം കെട്ടി, ഇവനാ ഉദ്യമത്തിന് ഒരുമ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ചെറിയ ചെറിയ ആയത്ത് കൊണ്ട് മനസ്സിലായി വരുള്ളൂ. പിന്നെ إنا مرسل الناقة فترة لهم فارتقبهم واستبر ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فأقر فكيف كان عذابي ونذر فنادوا صاحبهم ثمود قطرنا الله أبرل صاحبنا ولتشيطان عندني وطاقتنا كي غارجيا أنا فتعاطى فأقر ഇവനെ ഇളകി തിരിച്ച് അതിക്രമിയായിട്ട് എന്ത് ചെയ്ത്, അവനെ ഒട്ടകത്തെ അറുക്കാണ് ചെയ്ത്. അപ്പോ ഈ രക്തത്തിൽ സമൂത് ഗോത്രം ഒന്നായിട്ട് എന്താണ് പങ്കാളികളാണ്. അവരെല്ലാവരും ആളായിട്ടും അല്ലെങ്കിൽ കത്തിയേറ്റി ഒട്ടകത്തെ വെട്ടിയിട്ടില്ല, പക്ഷെ ആ വെട്ടലിന് എല്ലാവരും എന്താണ് അനുകൂലികളായിരുന്നു. അവരാണ് ഇവനെ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ശിക്ഷ അവരിൽ ഒന്നടങ്കാണ്. فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها الله سبحانه وتعالى ഈ അഖറ ചേർത്ത ആരിലേക്കാണ്? ഓക്കേ, കദബൂഹു സമൂദ് ഗോത്രം അവർ അദ്ദേഹത്തെ സാലിഹിനെ കളവാക്കി. ഫഅഖറു അവർ അർത്ഥം എന്നാണ് ഹാ ഒട്ടകത്തെ. അർത്ഥത ആരാ? അർത്ഥത ഇവനാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഖമറിൽ നമ്മൾ വായിച്ചത് ഫതആത ഫഅഖർ അവൻ അർത്ഥം എന്നാണ്. പക്ഷെ ഇവിടെ അർത്ഥത ആരെന്ന് പറഞ്ഞത്? അവർ അർത്ഥം എന്നാണ്. ആരാ അവർ? സമൂദ് മൊത്തത്തിലാണ്, പക്ഷെ എല്ലാവരും അർത്ഥിട്ടില്ല. പക്ഷെ അറിവ് അള്ളാഹു എല്ലാവരിലേക്കും ചേർത്ത്, കാരണം എന്താണ്, ആ പാപത്തിൽ എല്ലാവരും പങ്കാളികളാണ്. ശിക്ഷയും വന്നപ്പോ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖബാഹ. സൂറത്തിൽ ആറാഫിൽ ഇതിന്റെ വിശദീകരണം ഉണ്ട്. ഇത് വളരെ ചുരുക്കായിട്ട് അള്ളാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആറാഫിൽ, യൂനുസിൽ, ഹൂദിൽ, അതേപോലെ തന്നെ പിന്നെ സൂറത്തു നംലിൽ, അങ്കബൂത്തിൽ, പിന്നെ സൂറത്ത് ഖമറിൽ ഒക്കെ പിന്നെ ഈ സമൂത് ഗോത്രത്തിന്റെ ചരിത്രം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശദീകരിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. ഖലാസ്. അത് ഗർഭിണിയായിരുന്നു എന്നും അത് പ്രസവിച്ചു എന്നും, അതുകൊണ്ടാണ് പാല് കൊടുത്തിരുന്നത്. അതിന്റെ ആളുകൾക്ക് പാല് കൊടുത്തുവരല്ലേ. അതിനാ ഒട്ടകം, ഒട്ടകത്തിന് ഉമ്മനർത്ഥപ്പ കുട്ടി മരുഭൂമിയിലേക്ക് അതിന്റെ ഫസീലത്ത് പാഞ്ഞു മറയുകയായിരുന്നാണ്, മരുഭൂമിയിൽ മറയുകയായിരുന്നു എന്നാണ് പിന്നെ തഫ്സീറുകളിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ത്യനാളിന്റെ അലാമത്തെന്നോണം ഒരു ദാബത്ത് വരുന്നുണ്ട്. ദാബത്ത് ഒരു മൃഗം, അതെല്ലേ. ആ മൃഗം ഏതായിരിക്കും എന്നുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ എഴുതിയപ്പോൾ അതിൽ ഒന്ന് ഈ മറഞ്ഞ അപ്രത്യക്ഷമായിട്ടുള്ളതായ സാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ കുട്ടിയാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആലം. ഖലാസ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഖവാരിജ് ആയിരുന്നു. ക്ലാസ്. ഇൻഷാല്ലാ നമുക്ക് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇനി മറ്റു സൂറകളിൽ വരുന്നോണ്ടാണ് ഞാൻ ചുരുക്കിയത്. ഇൻഷാല്ലാ നമുക്ക് പിന്നെ വിശദീകരിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ പിന്നെ അൽഹമഹ ഫുജൂറഹ, അതിന്റെ ഫുജൂർ അതിന്റെ തഖ്വ എന്നാണ്. നഫ്സിന്റെ ഫുജൂർ നഫ്സിന്റെ തഖ്വയാണ്. അതായത് നഫ്സിന്റെ തെറ്റ്, നഫ്സിന്റെ ശരി, നഫ്സിന്റെ സത്യം, നഫ്സിന്റെ അസത്യം, നഫ്സിന്റെ ധർമ്മം, നഫ്സിന്റെ അധർമ്മം, ഇതാണ് എന്ത് ചെയ്തത്? അള്ളാഹു അതിന് ബോധിപ്പിച്ചത് എന്നാണ്. അത് ഈ ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും നീതിയും അനീതിയും തെറ്റും ശരിയുണ്ടല്ലോ, അതെന്ത്? അതെന്താ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ശരിയാക്കിയത് അതാണ് ശരി, അള്ളാഹു എന്താണ് തെറ്റാക്കിയത് അതാണ് തെറ്റ്. മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാക്കി പഠിപ്പിച്ചതെന്തോ അതാണ് ശരി, എന്താണ് തെറ്റാക്കി പഠിപ്പിച്ചത് അതാണ് തെറ്റ്. അല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്നതല്ല ശരിയും തെറ്റും. എത്രമാത്രം മനുഷ്യ ബുദ്ധി പോലും ശരിയും തെറ്റും നിർണയിക്കുന്നതിൽ, നല്ലതും തീയതും നിർണയിക്കുന്നതിൽ സ്വതന്ത്രമല്ല, സ്വതന്ത്രമല്ല. അഷ്അരികൾ, മാതുരിദികൾ, അതേപോലെ ഈ മുഅ്തസിലികൾ, ഇവരൊക്കെ കക്ഷികളായി പിരിയുന്നതിന്റെ ഒരു പോയിന്റ് കൂടി അതാണ്. അഷ്അരികൾ വേറിട്ട് നിന്നു മുഅ്തസിലികളിൽ നിന്ന്. ഏത് വിഷയത്തിൽ? നല്ലതും തീയതും തെരഞ്ഞെടുക്കുന്നതിൽ, നിർണയിക്കുന്നതിൽ മനുഷ്യ ബുദ്ധി സ്വതന്ത്രമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ. മനസ്സിലെ? ഒരിക്കലും നല്ലതും തീയതും തിരഞ്ഞെടുക്കുന്നതിൽ മനുഷ്യ ബുദ്ധി സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ആ മനുഷ്യബുദ്ധി സ്വതന്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിയായിരിക്കും, എനിക്കൊരു ബുദ്ധിയായിരിക്കും, അല്ലേ? എല്ലാവർക്കും ഒരേപോലെ അല്ല, ചിലർക്ക് നല്ലത് ചിലർക്ക് എന്താണ്? തീയതാണ്. ഇപ്പോ പിന്നെ ഈ ലിംഗത്തെ പൂജിക്കുന്നവന് ലിംഗപൂജ എന്താണ്? നല്ലതാണ്. അതേസമയം മറ്റുള്ളവർക്കോ? അതേപോലെ തന്നെ പല ബഹുദൈവവിശ്വാസങ്ങളുടെ മുഖങ്ങൾ അത് തീർത്തും വർജ്യവും ശുദ്ധപ്രകൃതിക്ക് നിരക്കാത്തതാണ്. പക്ഷെ പലർക്കും അത് ഇമ്പാണ്, പലർക്കും അത് ഇമ്പാണ്. കൊടുങ്ങല്ലൂർ ഭരണി, കൊടുങ്ങല്ലൂർ ഭരണി അത് അതിൽ പാടുന്നത് ചിലർക്ക് ഇമ്പാണ് കേൾക്കാൻ, ചിലർക്കോ അത് വർജ്യമാണ്, തീർത്തും ഹീനമാണ്, അതാണ് ശുദ്ധപ്രകൃതി. മനസ്സിലല്ലേ? അപ്പൊ മനുഷ്യബുദ്ധി അത് സ്വതന്ത്രമാണ് ഈ നല്ലതും തീയതും തീരുമാനിക്കാൻ എന്നുള്ളതിൽ, നിർണയിക്കാൻ എന്നുള്ളതിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു കൃത്യതയും ക്ലിപ്പ്യതയും ഉണ്ടാവില്ല. അതേസമയം ഇസ്ലാം മനുഷ്യബുദ്ധിയെ സ്വതന്ത്രമാക്കി വിട്ടില്ല, എന്നാ മനുഷ്യബുദ്ധിക്കുള്ള വില ഇസ്ലാം ഒഴിവാക്കുകയും ചെയ്തില്ല. പിന്നെയോ, അള്ളാഹു വഹി ഇറക്കി ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞു, വഹി ഇറക്കി ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞു. വഹീനെ തുടർന്നാണ് എന്ത്? ബുദ്ധി. ബുദ്ധി മുന്നിൽ, വഹി ബാക്കിലല്ല. പിന്നെ വഹി മുന്നിൽ, ബുദ്ധി ബാക്കിൽ. ബാക്കിൽ നഫ്സിന്റെ ഫുജൂർ എന്ത്? നഫ്സിന്റെ തഖ്വ എന്ത്? അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും ബോധിപ്പിച്ചിട്ടുണ്ട്, ഓരോ മനുഷ്യനെയും ബോധിപ്പിച്ചിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. അതാണ് വേദങ്ങൾ, അതാണ് പ്രവാചകന്മാർ, അതാണ് പ്രബോധകർ. ഏതനുസരിച്ചുള്ള പ്രബോധകർ? വേദം ചൊല്ലി അല്ലെങ്കിൽ ഖുർആൻ ഓതി സുന്നത്ത് പഠിപ്പിച്ച് നടത്തുന്നതായ പ്രബോധകന്മാർ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.